എട്ടാമത്തെ അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യം, 2 കൊരിന്ത്യർ 8:9. ഇവിടെ യേശു ക്രിസ്തു ദരിദ്രനായി തീർന്നത് എന്തിനു വേണ്ടിയിട്ടാണ് എന്നുള്ളത് അവിടെ എഴുതിയിരിക്കുകയാണ്. പൗലോസ് പറയാണ്, യേശു ക്രിസ്തു സമ്പന്നനായിരുന്നു, എന്നാൽ അവൻ ദരിദ്രനായി തീർന്നു. കാരണം അവന്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നർ ആകേണ്ടതിന് നിങ്ങൾ നിമിത്തം ദരിദ്രനായിത്തീർന്നു. അതാണ് യഥാർത്ഥത്തിലുള്ള ദൈവത്തിന്റെ കൃപ എന്ന് പറയുന്നത്. ഇവിടെ എന്തിനെപ്പറ്റിയാണ് ഇവിടെ പറയുന്നത്? എന്താണ്, എപ്പോഴാണ് യേശു ക്രിസ്തു ദരിദ്രനായി തീർന്നത്? ഈ വാക്യൊക്കെ നമ്മൾ വായിച്ചിട്ടുള്ളത് എവിടാണ് യേശു ക്രിസ്തു ദരിദ്രനായി തീർന്നത്? എപ്പോഴാണ് യേശു ക്രിസ്തു ദരിദ്രനായി തീർന്നത്? സാധാരണ ഉള്ള എക്സ്പ്ലനേഷൻ ഞാൻ പറയാം. യേശു ക്രിസ്തു സ്വർഗത്തിൽ സമ്പന്നനായിരുന്നു. സ്വർഗത്തിലെ എല്ലാ സുഖ സൗകര്യങ്ങളോടും കൂടി ജീവിച്ചിരുന്ന യേശു ക്രിസ്തു ഭൂമിയിലേക്ക് ദരിദ്രനായി വന്നു. അതുകൊണ്ട് ആ ദരിദ്രാവസ്ഥയും കൊണ്ട് നമുക്ക് സ്വർഗത്തിൽ പോകാം, സ്വർഗത്തിലെ സമ്പന്നത നമുക്ക് അവിടെ ചെല്ലുമ്പോൾ എക്സ്പീരിയൻസ് ചെയ്യാം എന്ന് പറയുന്ന വിശദീകരണമുണ്ട്. ഇനി അതിലും അല്ലാതെ ഇവിടെ പറഞ്ഞിരിക്കുന്ന കോണ്ടക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൗതികമായിട്ടുള്ള കാര്യങ്ങളാണ് അതിന് മുകളിൽ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്നപ്പോൾ ഭൗതികനായിട്ട് ദരിദ്രനായിരുന്നു. അതുകൊണ്ട് നമുക്ക് ഭൗതികമായിട്ട് സമ്പന്നതയിലെത്താം എന്ന് പഠിപ്പിക്കുന്ന പ്രോസ്പെരിറ്റി ഗോസ്പലിന്റെ ഒരു പ്രധാനപ്പെട്ട ഉപദേശം ഇതാണ്. എന്താണ് എന്ന് നമുക്ക് മനസ്സിലാകണമെങ്കിൽ യഥാർത്ഥത്തിൽ ദൈവവചനത്തിൽ യേശു ക്രിസ്തു എപ്പോഴാണ് ദരിദ്രനായത് എന്ന് മനസ്സിലാക്കിയാൽ എന്താണ് യേശു ക്രിസ്തുവിന്റെ ദരിദ്രാവസ്ഥയെന്നും എന്താണ് യേശു ക്രിസ്തുവിന്റെ ദാരിദ്ര്യത്തിൽ കൂടി നമുക്ക് ലഭിക്കുന്ന സമ്പന്നതയെന്നും നമുക്ക് മനസ്സിലാകും. ഇവിടെ പറഞ്ഞിരിക്കുന്ന ആ ദരിദ്രൻ എന്ന് പറയുന്ന വാക്ക്, ശരിക്കും അതിന്റെ പൂവർ എന്നുള്ള വാക്ക് അതിന്റെ ഇംഗ്ലീഷിലും ഒറിജിനലിലും ഊടുതുണി പോലുമില്ലാത്ത ദരിദ്രൻ ഇല്ലെങ്കിൽ ഭിക്ഷക്കാരൻ, ബെഗർ എന്ന വാക്കാണ്. യേശു ക്രിസ്തു എപ്പോഴാണ് പരിപൂർണമായിട്ട് ദരിദ്രനായി തീർന്നത്? യേശു ക്രിസ്തു അങ്ങനെ ആയിത്തീർന്നത് ക്രൂശിൽ വെച്ചിട്ടാണ്. ക്രൂശിൽ വെച്ചിട്ട് നമ്മൾ ശരിക്കും നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ യേശു ക്രിസ്തു വസ്ത്രം പോലുമില്ലാതെ ദരിദ്രനായി തീർന്നു. കംപ്ലീറ്റ്ലി യേശു ക്രിസ്തു ദരിദ്രനായിരുന്നു. അത് ഫിസിക്കലായിട്ടുള്ള ദരിദ്രം അവസ്ഥയായിരുന്നില്ല, കംപ്ലീറ്റ് ആയിട്ട് നമ്മളുടെ ദാരിദ്ര്യം യേശു ക്രിസ്തു ഏറ്റെടുത്ത് ദരിദ്രനായിരുന്നു. ആ ഒരു ദാരിദ്ര്യാവസ്ഥയിൽ യേശു ക്രിസ്തു ആയി തീർന്നത് കൊണ്ട് യേശു ക്രിസ്തുവിന്റെ സമ്പത്ത്, യേശു ക്രിസ്തുവിന്റെ സമ്പന്നത നമുക്ക് ഒരു എക്സ്ചേഞ്ച് ആയി ലഭിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞത്. അന്നേരം ക്രൂശിൽ നടന്ന ആ വലിയ ആ ട്രാൻസാക്ഷൻ, ആ എക്സ്ചേഞ്ചിനെ പറ്റിയാണ് പൗലോസ് ഇവിടെ 2 കൊരിന്ത്യർ 8:10 ഒരു ഫിസിക്കൽ സഫറിംഗിൽ കൂടി പോകുന്നവരെ നിങ്ങൾ സഹായിക്കണം എന്ന് പറയുമ്പോൾ ഒരു സ്പിരിച്വൽ കാര്യം അതിന്റെ ഇടയ്ക്ക് പറയുകയാണ്. യേശു ക്രിസ്തു സമ്പന്നനായിരുന്നു, എന്നാൽ ക്രൂശിൽ അവൻ ഊടുതുണി പോലുമില്ലാത്തവനായി കംപ്ലീറ്റ്ലി ദരിദ്രനായി തീർന്നു. ആ ദാരിദ്ര്യത്തിൽ കൂടി നിങ്ങൾ സമ്പന്നരായി തീരേണ്ടതിനാണ് അവൻ ദരിദ്രനായി തീർന്നതെന്ന് പറയാണ്. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ഈ ക്രൂശിൽ എന്താണ് സംഭവിച്ചതെന്ന് പലർക്കും അറിയില്ല. എന്താണ് യഥാർത്ഥത്തിൽ ക്രൂശിൽ യേശു ക്രിസ്തുവിൽ നടന്നത് എന്ന് പലർക്കും അറിയാത്തത് കൊണ്ട് നമ്മളുടെ ആത്മീയമായിട്ടുള്ള വീഴ്ച, വീണ അവസ്ഥയിൽ നമുക്ക് എന്താണ് നഷ്ടപ്പെട്ടതെന്ന് പലർക്കും അറിയില്ല. അതുകൊണ്ട് തന്നെ യേശു ക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പുകളിൽ കൂടി നമുക്ക് ലഭിക്കുന്ന എന്താണെന്നും പലർക്കും അറിയില്ല. പലരെ സംബന്ധിച്ചിടത്തോളം സുവിശേഷം എന്നത് വളരെ ഷാലോ ആണ്. അതിന് കാരണം പലപ്പോഴും പലയിടത്തും കേൾക്കുന്ന സുവിശേഷവും ഷാലോ ആണ്. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് നമ്മളുടെ ഇവിടെ ആയിരിക്കുന്ന പലരെ സംബന്ധിച്ചിടത്തോളം സുവിശേഷത്തിന്റെ റിയൽ അർത്ഥം മനസ്സിലാക്കാതെ ഷാലോ ആയിട്ട് ജീവിക്കുന്നതിന്റെ കാര്യം അവരത് യഥാർത്ഥത്തിൽ മനസ്സിലാക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതുകൊണ്ടാണ്. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലും ഒക്കെ ഞാൻ വളരെ ഒരു അത്ഭുതപ്പെടുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, റിപ്പീറ്റഡായിട്ട് പറയുന്ന കാര്യങ്ങളും പലർക്കും റിയൽ ആയിട്ട് മനസ്സിലായിട്ടില്ല. യേശുക്രിസ്തു ക്രൂശിൽ എന്താണ് യഥാർത്ഥത്തിൽ യേശുക്രിസ്തുവിൽ നടന്നത്, എന്താണ് യേശുക്രിസ്തു നമ്മളുടെ ദാരിദ്ര്യം എന്ന അവസ്ഥയിൽ ഏറ്റെടുക്കുകയും നമുക്ക് ലഭിക്കുകയും ചെയ്ത ചില കാര്യങ്ങൾ ഒന്ന് എടുത്തു പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഗലാത്യലേഖനം 3:1 അവിടെ ക്രൂശിക്കപ്പെട്ടവനായ യേശുക്രിസ്തുവിനെ പറ്റി പൗലോസ് പറയാണ്. അവിടെ പറയാണ്, ഹാ ബുദ്ധിയില്ലാത്ത ഗലാത്യരെ, യു ഫൂളിഷ് ഗലേഷ്യൻസ്. ആ ബുദ്ധിയില്ലാത്ത ഗലേഷ്യൻസിന്റെ, ബുദ്ധിയില്ലായ്മയുടെ, ഫൂളിഷ്നെസിന്റെ കാര്യം എന്ന് പറയുന്നത് അവർക്ക് ക്രൂശിൽ വെച്ച് എന്തിനാണ് യേശുക്രിസ്തു മരിച്ചതെന്നും ആ യേശുക്രിസ്തുവിന്റെ മരണത്തിൽ കൂടി ലഭിക്കുന്ന ട്രാൻസാക്ഷൻ എന്താണെന്നും മനസ്സിലാക്കാതെ ഇപ്പോഴും അവരുടെ ബാങ്ക്റപ്റ്റായിട്ടുള്ള അവരുടെ പഴയ സോഴ്സിലേക്ക് ഡിപ്പെൻഡ് ചെയ്ത് ജഡീകരായിട്ട് ജീവിക്കുന്ന ഫൂളിഷായിട്ടുള്ള ഗലേഷ്യൻസിന്റെ അടുത്ത് പറയാണ്, ഹാ ബുദ്ധിയില്ലാത്ത ഗലാത്യരെ. ഇന്നും ദൈവവചനത്തിന്റെ സത്യങ്ങൾ റിയലായിട്ട് മനസ്സിലാക്കാത്ത വ്യക്തികൾ, റിയലായിട്ട് യേശു ക്രിസ്തുവിൽ കൂടി ലഭിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുകയും അത് എക്സ്പീരിയൻസ് ചെയ്യാത്തതും ഇരിക്കുന്ന വ്യക്തികളെ ദൈവം വിളിക്കുന്നത് ഹാ ബുദ്ധിയില്ലാത്ത. ആ ചർച്ചയുടെ പേരും കൂടി നമുക്ക് ആഡ് ചെയ്യാം. ഇതേ കാര്യം യേശു ക്രിസ്തു തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, ഹാ ബുദ്ധിയില്ലാത്തവരെ എന്നാണ് പറഞ്ഞത്. ലൂക്കോസിന്റെ സുവിശേഷം അവസാനത്തെ അധ്യായത്തിൽ യേശു ക്രിസ്തു തന്റെ ശിഷ്യന്മാരെ വിളിക്കുന്ന ഒരു കാര്യമുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം അതിന്റെ 3:25 അതിന്റെ 25 ഓ ഫൂളിഷ് മെൻ, പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്നത് എല്ലാം വിശ്വസിക്കാത്ത മന്ദബുദ്ധികളെ, ക്രിസ്തു കഷ്ടം അനുഭവിച്ചിട്ട് എങ്ങനെ മഹത്വത്തിൽ പ്രവേശിക്കുകയാണെന്ന് നിങ്ങൾ അറിയുന്നില്ലേ. ഇതേ കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഹാ ബുദ്ധിയില്ലാത്ത ഗലാത്യരെ, യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടവനായി നിങ്ങളുടെ മുമ്പിൽ വരച്ചു കിട്ടിയിരിക്കെ നിങ്ങളെ ക്ഷുദ്രം ചെയ്ത് മയക്കിയതാർ. എന്നിട്ട് പറയാണ്, എന്താണ് യേശു ക്രിസ്തുവിന്റെ ക്രൂശു മരണത്തിൽ കൂടി നമുക്ക് ലഭിച്ച കാര്യം, എന്താണ് യേശു ക്രിസ്തു ഏറ്റെടുത്ത കാര്യം? അടുത്ത വാക്യത്തിൽ തന്നെ പറയുന്നുണ്ട്, അത് അബ്രഹാമിന്റെ അനുഗ്രഹം എന്ന പരിശുദ്ധാത്മാവിനെയാണ് ലഭിച്ചത്. അതാണ് അടുത്ത വാക്യം പറഞ്ഞിരിക്കുന്നത്, ഞാൻ ഇതൊന്നും മാത്രം നിങ്ങളോട് ഗ്രഹിക്കാൻ ഇച്ഛിക്കുന്നു, നിങ്ങൾക്ക് ആത്മാവ് ലഭിച്ചത് ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയാലോ വിശ്വാസത്തിന്റെ പ്രസംഗം കേട്ടതിനാലോ. അന്നേരം ഇവിടെ പോലീസ് ചോദിക്കുകയാണ്, ആ ബുദ്ധിയില്ലാത്തവരെ, യു ഫൂളിഷ് മെൻ, നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ ലഭിച്ചിട്ടുണ്ടോ? യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചുവെങ്കിൽ ആ യേശു ക്രിസ്തുവിന്റെ ക്രൂശിൽ മരണത്തിലുള്ള വിശ്വാസത്താൽ ഒരു വ്യക്തിക്ക് വിശ്വസിക്കുമ്പോൾ തന്നെ ലഭിക്കുന്നതാണ് പരിശുദ്ധാത്മാവ്. അത് ലഭിച്ചിട്ടുണ്ടെങ്കിലും ലഭിച്ചിട്ടില്ല എന്ന് ചിന്തിക്കുന്ന വ്യക്തികൾ, ലഭിച്ചിട്ടും ലഭിക്കാത്തവരെ പോലെ ജീവിക്കുന്ന വ്യക്തികൾ, ഇപ്പോഴും സ്വന്തം ജഡത്തിൽ ആശ്രയിച്ച് വീണ്ടും ജനിക്കുന്നതിന് മുമ്പ് ഒരു വ്യക്തി എങ്ങനെ ജീവിക്കുമോ അതേ പ്രിൻസിപ്പിളിൽ ജീവിക്കുന്ന ഫൂളിഷ് ആയിട്ടുള്ള വ്യക്തികളുടെ അടുത്ത് പൗലോസ് പറയുകയാണ്, ഹാ ബുദ്ധിയില്ലാത്ത ഗലാത്യരെ, യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടവനായി നിങ്ങളുടെ മുമ്പിൽ വരച്ചു കിട്ടിയിരിക്കെ നിങ്ങളെ ക്ഷുദ്രം ചെയ്ത് മയക്കിയത്. താഴേക്ക് വരുമ്പോൾ യേശു ക്രിസ്തു എന്താണ് ക്രൂശിൽ വെച്ച് ഏറ്റെടുത്തതെന്നും ആ ട്രാൻസാക്ഷനിൽ കൂടി എന്താണ് ലഭിച്ചതെന്നും ഉള്ള ചില കാര്യങ്ങൾ അവിടെ പറയുകയാണ്. നമ്മൾ പലപ്പോഴും ഇത് എടുത്തിട്ടുള്ളതാണ്, മനസ്സിലാക്കി അവർക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. താഴേക്ക് വരുമ്പോൾ പറയാണ് 13:1 ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവൻ എന്ന് എഴുതിയിരിക്കുന്നത് പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യേശു ക്രിസ്തു ശാപമായി തീർന്നു. യേശു ക്രിസ്തു ശാപമായി തീർന്നതോടു കൂടി ആ ട്രാൻസാക്ഷനിൽ കൂടി നാം അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു. അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തുയേശുവിൽ ജാതികൾക്ക് വന്നിരിക്കുന്നു. അവിടെ പറഞ്ഞിരിക്കുന്ന ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നമ്മൾ വിലക്കി വാങ്ങി. ഈ മരത്തിന്മേൽ തൂങ്ങുന്നവൻ ശപിക്കപ്പെട്ടവൻ എന്നുള്ള വാക്യം എവിടെയാണ് വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ആവർത്തന പുസ്തകം വായിക്കുമ്പോഴാണ് നമുക്ക് വായിക്കുന്നത്. അതിലേക്ക് പോകണമെന്നില്ല. ആവർത്തന പുസ്തകം 24 അവിടെ പറഞ്ഞിരിക്കുകയാണ്. ആ കോൺടെക്സ്റ്റ് തുടർന്ന് വരുന്ന വാക്യം നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകും, ഒരു റിബല്യനായിട്ടുള്ള ഒരു മകൻ ഒരു കുടുംബത്തിലുണ്ടെങ്കിൽ അവൻ മാതാപിതാക്കളെ അനുസരിക്കാതെ കണ്ടിന്യൂസ് റിബല്യനിൽ മുമ്പോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ അവനെ മാതാപിതാക്കന്മാർ പട്ടണത്തിലെ മൂപ്പന്മാരുടെ അടുത്ത് കൊണ്ടുവന്നിട്ട് ആൾക്കാരുടെ മുമ്പിൽ വെച്ചിട്ട് അവനെ കല്ലെറിഞ്ഞു കൊല്ലണം. എന്നിട്ട് പറയുകയാണ്, മരണകരമായി പാപം ചെയ്തവൻ മരിച്ചിട്ട് അവനെ മരത്തിന്മേൽ തൂക്കിയാൽ അവൻ ശപിക്കപ്പെട്ടവൻ, കാരണം മരത്തിന്മേൽ തൂക്കപ്പെട്ടവൻ ശപിക്കപ്പെട്ടവൻ എന്ന് ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്നു. അന്നേരം ഞാൻ പറഞ്ഞുകൊണ്ട് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മനുഷ്യൻ വീണുപോയപ്പോൾ അവന്റെ ഉള്ളിൽ ഒരു റിബല്യൻ ഉണ്ടായി. ആ റിബല്യസ് നേച്ചർ ദൈവത്തോട് എതിർക്കുന്ന ഒരു റിബല്യനാണ്. അതുകൊണ്ടാണ് ശൗലിന്റെ അടുത്ത് ശമൂവിൽ പറഞ്ഞിരിക്കുന്ന റിബല്യൻ എന്ന് പറയുന്ന ആഭിചാരം പോലെ ദോഷം പോലെയാണ്. പക്ഷെ ഈ റിബല്യൻ നേച്ചറിനെ കട്ട് ചെയ്യാനായിട്ട് യേശു ക്രിസ്തു ആ റിബല്യൻ ആയ മനുഷ്യൻ മരത്തിന്മേൽ തൂക്കുമ്പോൾ ശപിക്കപ്പെട്ടവൻ എന്നതുപോലെ ആ അതേ സ്ഥാനത്ത് യേശു ക്രിസ്തു മരിച്ചു, അതേ സ്ഥാനത്ത് തൂക്കപ്പെട്ടു, ആ ന്യായ പ്രമാണത്തിന്റെ ശാപം മുഴുവൻ ഏറ്റെടുത്തിട്ട് നാം എന്തായി തീരുന്നു, നാം അനുഗ്രഹിക്കപ്പെട്ടവരായി തീരാനായിട്ട്. ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്, അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ ശാപം നീക്കപ്പെട്ടിട്ട് അനുഗ്രഹിക്കപ്പെടാനായിട്ട് കഴിയത്തുള്ളൂ. ആ ശാപം നീക്കാനായിട്ട് യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തോന്നും. ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോവാണ്, മുമ്പോട്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളായതുകൊണ്ട്. 2 കൊരിന്ത്യർ അതിന്റെ 5:21 അടുത്ത ട്രാൻസാക്ഷനെ പറ്റി പറയുന്നുണ്ട്. അവിടെ പറഞ്ഞിരിക്കുകയാണ്, ഹി മെയ്ഡ് ഹിം ഹു ന്യൂ നോ സിൻ ടു ബി എ സിൻ ഓൺ അവർ ബിഹാഫ്. ഇതിന്റെ വേറെ ട്രാൻസ്ലേഷൻ ഇങ്ങനെയാണിരിക്കുന്നത്, ഗോഡ് ടുക്ക് ദ സിൻലെസ് ക്രൈസ്റ്റ് ആൻഡ് ഇംപാർട്ട് അവർ സിൻഫുൾ നേച്ചർ ഓൺ ഹിം ആൻഡ് ഇൻ എക്സ്ചേഞ്ച് ഹി ഇംപ്യൂട്ടഡ് ഹിസ് സിൻലെസ് ലൈഫ് ഓൺ അസ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യേശു ക്രിസ്തുവിന്റെ മേൽ ഒരു ട്രാൻസാക്ഷൻ നടന്നു, യേശു ക്രിസ്തുവിന്റെ മേൽ പാപം ഇംപാർട്ട് ചെയ്യപ്പെട്ടു. യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചപ്പോൾ പലരുടെയും വിചാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യേശു ക്രിസ്തു ശാരീരികമായിട്ട് മരിച്ചു, അതുകൊണ്ട് ശാരീരികമായിട്ട് ഉയർത്തെഴുന്നേറ്റു, അതുകൊണ്ട് നമ്മൾ ശാരീരികമായിട്ട് മരിക്കുമ്പോൾ സ്വർഗത്തിൽ പോകും, അത്രയും മനസ്സിലാകത്തുള്ളൂ. കാരണം ക്രൂശിൽ എന്താണ് നടന്നതെന്ന് പലർക്കും അറിയില്ല. യേശു ക്രിസ്തു പാപമായി തീർന്നു. യേശു ക്രിസ്തു ഒരു പാപിയായ മനുഷ്യന്റെ എല്ലാ അവസ്ഥകളും എല്ലാ ബാങ്ക്റപ്സിയും എല്ലാ ദരിദ്രാവസ്ഥയും ക്രൂശിൽ വെച്ചിട്ട് ഏറ്റെടുത്തിട്ട് പിതാവുമായിട്ട് ഒരു സ്പിരിച്വൽ ഡെത്തിലേക്ക്, ഒരു സെപ്പറേഷനിലേക്ക് കടക്കുന്നത് കൊണ്ടാണ് നമുക്ക് യഥാർത്ഥത്തിൽ യേശു ക്രിസ്തുവിന്റെ നീതി, യേശു ക്രിസ്തുവിന്റെ ലൈഫ് നമുക്ക് കിട്ടുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, പാപമറിയാത്തവനെ ദൈവം യേശു ക്രിസ്തുവിനെ ശാപമാക്കി തീർത്തു, അതിൽ കൂടി അബ്രഹാമിന്റെ അനുഗ്രഹമായിട്ടുള്ള പരിശുദ്ധാത്മാവിനെ നമ്മളെ മേൽ പകർന്നു. യേശു ക്രിസ്തു നാം ആയിരിക്കുന്ന വീണ മനുഷ്യന്റെ, ഫോളൻ മാന്റെ അതേ അവസ്ഥയിൽ ക്രൂശിൽ വെച്ചിട്ട് ദൈവമായിട്ട് സെപ്പറേറ്റ് ചെയ്യപ്പെട്ടു, പാപമാക്കി തീർക്കപ്പെട്ടു. അതുകൊണ്ട് അവൻ നമുക്ക് ദൈവത്തിന്റെ നീതിയായി തീരാനായിട്ട്, യേശു ക്രിസ്തുവിൽ നീതിയായി തീരാനായിട്ട് കഴിഞ്ഞു. റോമാലേഖനം അതിന്റെ 5 അധ്യായം, റോമാലേഖനം 5 അധ്യായത്തിന്റെ 15 മുതലുള്ള വാക്യങ്ങൾ വീണ്ടും യേശുക്രിസ്തുവിൽ നടന്നതും അതിൽ കൂടി നമുക്ക് ലഭിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങളെ പറ്റി പറയാണ്. 15 വാക്യത്തിൽ പറയാണ്, എന്നാൽ ലംഘനത്തിന്റെ കാര്യവും കൃപാവരത്തിന്റെ കാര്യവും ഒരുപോലെയല്ല. ഏകന്റെ ലംഘനത്താർ അനേകർ മരിച്ചു എങ്കിൽ ദൈവകൃപയും ഏക മനുഷ്യനായ യേശുക്രിസ്തുവിന്റെ കൃപയാലുള്ള ദാനവും അനേകർക്കു വേണ്ടി ഏറ്റവും കവിഞ്ഞിരിക്കുന്നു. ഏകൻ പാപം ചെയ്തതിന്റെ ഫലവും ദാനത്തിന്റെ കാര്യവും ഒരുപോലെയല്ല. ഏകന്റെ പാപം ശിക്ഷാവിധി കൽപ്പിക്കുവാൻ ഹേതുവായി തീർന്നു, കൃപാവരമോ അനേക ലംഘനങ്ങളെ മോചിച്ച നീതീകരണ വിധിക്ക് കാരണം ആയി തീർന്നു. ഇംഗ്ലീഷിലായിരിക്കുന്നത് കണ്ടംനേഷൻ ആൻഡ് ജസ്റ്റിഫിക്കേഷൻ. യേശുക്രിസ്തു നമ്മളുടെ പാപം ഏറ്റെടുത്തപ്പോൾ, അതുകൊണ്ടാണ് റോമാലേഖനം 8 അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്, ഇപ്പോൾ ക്രിസ്തുയേശുവുള്ളവർക്ക് യാതൊരു ശിക്ഷാവിധിയുമില്ല. ശിക്ഷാവിധിക്ക് പകരം ഓൺ ദ ട്രാൻസാക്ഷൻ നാം നീതീകരണ വിധിക്ക് ഹേതുവായി തീർന്നു. 17 വാക്യത്തിൽ പറയാണ്, ഏകന്റെ ലംഘനത്താൽ മരണം ആ ലേഖൻ നിമിത്തം വാണു എങ്കിൽ കൃപയുടെയും നീതിദാനത്തിന്റെയും സമൃദ്ധി ലഭിക്കുന്നവൻ യേശു ക്രിസ്തു എന്ന ഏകൻ നിമിത്തം അധികമായി ജീവനിൽ വാഴും. മരണം ഒരിടത്ത് റൂള് നടത്തിയിരുന്ന അതേ സ്ഥലത്ത് യേശു ക്രിസ്തുവിന്റെ ലൈഫ് ഒരു വ്യക്തിയിൽ റൂള് ചെയ്യപ്പെടാനായിട്ടാണ് യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചത്, ടു റെയിൻ ഇൻ ലൈഫ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്ത വാക്യം വീണ്ടും പറഞ്ഞിരിക്കുകയാണ്, അങ്ങനെ ഏകലംഘനത്താൽ സകല മനുഷ്യർക്കും ശിക്ഷാവിധി വന്നതുപോലെ ഏകനീതിയാൽ സകല മനുഷ്യർക്കും ജീവകാരണമായ നീതീകരണവും വന്നു. ഏക മനുഷ്യന്റെ അനുസരണക്കേടിനാൽ അനേകർ പാപികളായി തീർന്നതുപോലെ ഏകന്റെ അനുസരണത്താൽ അനേകർ നീതിമാന്മാരായി തീരും. അവസാനത്തെ വാക്യത്തിൽ പറയാണ്, 21 വാക്യം, പാപം മരണത്താൽ വാണതുപോലെ കൃപയും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നീതിയിൽ നിത്യജീവനായി വാഴേണ്ടതിന് തന്നെ. To reign through righteousness to eternal life through Jesus Christ our Lord. ഞാനിത് രാവിലെയും പറയുമായിരുന്നു, ഈ എറ്റേണൽ ലൈഫ് എന്ന് പറഞ്ഞ ആൾക്കാരുടെ വിചാരം മരിച്ചു കഴിഞ്ഞ് പോകുന്ന സ്ഥലമാണെന്നാണ്. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനുണ്ട്. ഇവിടെ പറഞ്ഞിരിക്കുകയാണ് ജീവൻ യേശുക്രിസ്തുവിന്റെ എറ്റേണൽ ലൈഫിൽ ഈ ഭൂമിയിൽ റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ട്രാൻസാക്ഷൻ ക്രോസിൽ വെച്ച് നടന്നു. ആ ക്രൂസിൽ വെച്ചിട്ട് നടന്ന ട്രാൻസാക്ഷൻ ആണ് യേശുക്രിസ്തു ദരിദ്രനായി തീർന്നത്. മനുഷ്യന്റെ എല്ലാ അവസ്ഥയും എല്ലാ കാര്യവും യേശുക്രിസ്തു തന്നിലേക്ക് എടുത്തിട്ട് യേശുക്രിസ്തുവിന്റെ എല്ലാ കാര്യവും മനുഷ്യനിലേക്ക് തരാനായിട്ട് യേശുക്രിസ്തു ക്രൂസിൽ മരിച്ചു വെച്ചു. എബ്രായലേഖനം 2:15 15 വാക്യത്തിൽ പറയാണ് അവൻ മരണത്തെ തന്റെ മരണത്താൽ നീക്കി. എബ്രായലേഖനം അതിന്റെ 2:15 15-14 വാക്യം മക്കൾ ജഡരക്തങ്ങളോടുകൂടിയവരാകൊണ്ട് യേശുക്രിസ്തു പറയാണ് മക്കൾ ദൈവം പറയാണ് മക്കൾ ജഡവും രക്തവുമുള്ളവരായതുകൊണ്ട് ഫ്ലഷ് ആൻഡ് ബ്ലഡ് ഉള്ളവരായതുകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോടുകൂടിയവനായി. എന്തിനു വേണ്ടി വന്നു? മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയിൽ അടിമകളായിരുന്നവരെയൊക്കെയും ഡെലിവറി ചെയ്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ പറഞ്ഞിരിക്കുകയാണ് അടുത്തായിട്ട് യേശുക്രിസ്തുവിന്റെ മരണത്തിൽ കൂടി മനുഷ്യന്റെ മരണ ഭയം ദൈവം നീക്കി. കാരണം മരണത്തെ നീക്കി. ഏത് മരണത്തെയാണ് നീക്കിയത്? യേശുക്രിസ്തു ക്രൂസിൽ വെച്ച് ഏറ്റെടുത്ത അതേ മരണത്തെ. അത് ഫിസിക്കൽ ഡെത്ത് മാത്രമായിരുന്നില്ല, അത് സ്പിരിച്വൽ ഡെത്ത്, ദൈവത്തോടുള്ള സെപ്പറേഷനുമായിരുന്നു. യേശുക്രിസ്തു ഏറ്റെടുത്ത അതേ മരണത്തെ ഇനി യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തി കടന്നുപോകേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട് ആ മരണത്തെ ദൈവം നീക്കി. അതുകൊണ്ട് ഇന്ന് മരിക്കുന്ന വ്യക്തി മരണഭീതിയില്ലാതെ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് എത്തിച്ചേരാൻ കഴിയും. ഇത് വിശ്വാസിക്ക് യേശുക്രിസ്തുവിന്റെ ക്രൂസിലെ ട്രാൻസാക്ഷനിൽ കൂടി ലഭിച്ച കാര്യമാണ്. ഇത് ആൾക്കാർക്ക് മനസ്സിലാവാത്ത കാര്യം എന്തെന്ന് അറിയാമോ? എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ക്രൂസിൽ നടന്നത് എന്താണെന്ന് അറിയില്ല. യേശുക്രിസ്തു ക്രൂസിൽ വെച്ച് ശാരീരികമായിട്ട് മരിച്ചു, ഉയർത്തെഴുന്നേറ്റു, സ്വർഗത്തിൽ പോയിരിക്കുന്നു, ഇനി മരിക്കുമ്പോൾ സ്വർഗത്തിൽ പോകും എന്ന് വിശ്വസിക്കുന്ന വ്യക്തിക്ക് ഇത്രേ മനസ്സിലാവത്തുള്ളൂ. പക്ഷേ ക്രൂസിൽ വെച്ചിട്ട് യേശുക്രിസ്തു ദരിദ്രനായി തീർന്നപ്പോൾ എന്തൊക്കെയാണ് നടന്നതെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ഒരു വ്യക്തിക്ക് മരണഭീതിയുടെ ആവശ്യമില്ല. ഇതിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരായാലും മരിക്കുമ്പോഴേക്കും നമ്മൾ വിഷമിക്കത്തില്ലെന്നല്ല. നമ്മൾ ചിലപ്പോൾ ചില റോങ് കൺസെപ്റ്റിലേക്ക് നമ്മൾ പോകാറുണ്ട്. ഞാൻ പലപ്പോഴും പറയാറുണ്ട് ഒരു സ്പിരിച്വൽ മാൻ ഈസ് എ നോർമൽ മാൻ, സ്പിരിറ്റ്ഫുൾ മാൻ ഇസ് എ നോർമൽ മാൻ. സാധാരണ ദൈവത്തിന്റെ പദ്ധതിയിലേക്കാണ് വ്യക്തി പോകുന്നത്. ഒരു വ്യക്തി മരിക്കുമ്പോൾ ബാക്കിയുള്ളവർ വിഷമിക്കുന്നു, അയ്യോ ആ വ്യക്തി കർത്താവിന്റെ അടുത്തേക്ക് പോയി എന്നുള്ളതുകൊണ്ടല്ല അവർ വിഷമിക്കുന്നത്. ആ വ്യക്തികൾക്ക് മരിച്ച വ്യക്തി ഒരു സെപ്പറേഷൻ ആയതുകൊണ്ടാണ്. ആ എല്ലാ മനുഷ്യന്റെ ഫീലിംഗും രക്ഷിക്കപ്പെട്ട വ്യക്തികൾക്കും ഉണ്ട് കേട്ടോ. ഞാൻ ഒരു കാര്യം പറയട്ടെ, രക്ഷിക്കപ്പെട്ട് കഴിയുമ്പോഴേക്കും മനുഷ്യന്റെ ഫീലിംഗുകളൊന്നും പോകുന്നില്ല. വിഷമം നമുക്കുണ്ടാവാം, നമുക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ടുകളുണ്ടാവാം, നമുക്ക് ചിലപ്പോൾ ഭയം ഉണ്ടായേക്കാം. ഈ ഫീലിംഗുകളൊക്കെ എല്ലാ മനുഷ്യർക്കും ഉണ്ടായാലും യേശുക്രിസ്തുവിനുണ്ടായിരുന്നു, പൗലോസിനുണ്ടായിരുന്നു. പൗലോസ് പറയാണ് ഞാൻ മരണഭീതിയിൽ ആയി തീർന്നു എന്ന് പറയുന്നുണ്ട്. മരിച്ചു പോകുമോ എന്ന് ഞാൻ ഭയപ്പെട്ടു, എന്നാൽ മരിച്ചവരെ ജീവിപ്പിക്കുന്ന കർത്താവിൽ വിശ്വസിച്ചുകൊണ്ട് ഞാൻ മരണഭീതിയിൽ നിന്ന് പുറത്തു വന്നു എന്ന് പറഞ്ഞു. അന്നേരം ഞാൻ പറഞ്ഞിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫീലിംഗുകളൊക്കെ എല്ലാ മനുഷ്യർക്കും ഉണ്ടാവുമെങ്കിലും അതിന്റെ ഉള്ളിൽ ദൈവത്തിന്റെ ജീവൻ വന്ന ഒരു വ്യക്തി ഇതിന്റെ മുകളിൽ റെയിൻ ചെയ്യാനായിട്ട് കഴിയും. അവനെ സംബന്ധിച്ചിടത്തോളം ഇത് അവനെ തളർത്തി കഴിയത്തില്ല, അവൻ ഡിസ്കറേജ് ആയിട്ട് പോകത്തില്ല. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ വീണു കിടക്കുന്നവരെങ്കിലും നശിച്ചു പോകുന്നില്ല, കാരണം ഞങ്ങളുടെ ഉള്ളിൽ ആ ട്രാൻസാക്ഷനിൽ കൂടി തുടർന്നു വന്ന ജീവൻ ഞങ്ങൾ ഇതിന്റെ മുകളിലെല്ലാം ഞങ്ങൾ എതിർത്തും. അതിന്റെ അർത്ഥം നമുക്ക് ഫീലിംഗ് ഉണ്ടാവത്തില്ലെന്നല്ല, നമുക്ക് വിഷമം ഉണ്ടാവത്തില്ലെന്നല്ല, പക്ഷെ ഇതിന്റെ ഒന്നും മുമ്പിൽ ഒരു വിശ്വാസി വീണു പോകാനായിട്ട് ദൈവം അനുവദിക്കത്തില്ല. കാരണം യേശുക്രിസ്തുവിന്റെ ലൈഫ് ട്രാൻസാക്ഷൻ അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അവൻ മരണ മക്കൾ ജഡരക്തങ്ങളോടുകൂടിയവരായതുകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോടുകൂടിയവരായി. മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി മരണഭീതിയിൽ അടിമകളായിരുന്നവരെ ഒക്കെയും പിടിവിച്ചു. ഞാനെന്ത് പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യേശുക്രിസ്തുവിന്റെ ക്രൂശു മരണത്തിൽ കൂടി യേശുക്രിസ്തു നമുക്ക് തരാൻ ആഗ്രഹിക്കുന്ന അനേക കാര്യങ്ങളുണ്ട്. അതിന്റെ കാരണം ക്രിസ്തു നമ്മളുടെ അവസ്ഥ ഏറ്റെടുത്തു എന്നുള്ളതുകൊണ്ടാണ്. നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചിന്തിച്ചിരുന്നു യോഹന്നാന്റെ സുവിശേഷം 17 ഈ കാര്യങ്ങൾ യേശുക്രിസ്തു ക്രൂശിലേക്ക് പോകുന്നതിന് മുമ്പ് പറയുകയാണ് എന്തൊക്കെയാണ്. ഞാൻ അതിന് റിപ്പീറ്റ് ചെയ്യുന്നില്ല, കഴിഞ്ഞ ആഴ്ചയിൽ നിങ്ങൾക്ക് ശ്രദ്ധിച്ചുള്ളവർക്കറിയാം എന്തൊക്കെയാണ് ക്രൂശിൽ കൂടി യേശുക്രിസ്തു തരാനായിട്ട് ആഗ്രഹിക്കുന്നത്. 17 പറഞ്ഞിരിക്കുകയാണ് നാഴിക വന്നിരിക്കുന്നു. ഇത് സംബന്ധിച്ചിട്ട് സ്വർഗത്തിലേക്ക് നോക്കി യേശു പറഞ്ഞത് എന്തെന്നാൽ ദ ഹവർ ഹാസ് കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാഴിക വന്നിരിക്കുന്നു. ഒരു നാഴികയിലേക്ക് യേശുക്രിസ്തു പ്രവേശിക്കാനായിട്ട് പോവുകയാണ്. ആ നാഴികയിലേക്ക് യേശുക്രിസ്തു പ്രവേശിക്കുമ്പോൾ അതിൽ കൂടി ഒരു മനുഷ്യന് ലഭിക്കാൻ പോകുന്ന കാര്യങ്ങളെ പറ്റിയാണ് താഴേക്ക് പറയുന്നത്. അവിടെ പറഞ്ഞിരിക്കുകയാണ് ഒന്നാമത് ഏകസത്യദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന ക്രിസ്തുവിനെയും അറിയുന്നതിൽ കൂടി അവന് നിത്യ ജീവൻ ലഭിക്കുന്നു, അവന് ദൈവത്തിന്റെ വചനം ലഭിക്കുന്നു, ദൈവത്തിന്റെ മഹത്വം ലഭിക്കുന്നു, ദൈവം ഇരിക്കുന്നിടത്ത് അവനെ ഇരുത്തുന്നു, ദൈവം സ്നേഹിക്കുന്ന പോലെ അവനെ ദൈവം സ്നേഹിക്കുന്നു, അനേക കാര്യങ്ങൾ. എന്നിട്ട് അതിന്റെ ഇടയ്ക്ക് കർത്താവ് പറയാണ് എന്റേതല്ലേ എല്ലാം നിന്റെയും, നിന്റേത് എന്റേതുമാകുന്നു, ഞാൻ അവരിൽ മഹത്വപ്പെട്ടിരിക്കുന്നു. ആ പറഞ്ഞിരിക്കുന്ന അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യേശു ക്രിസ്തു എന്തൊക്കെ ഈ ഭൂമിയിൽ വെച്ചിട്ട് എക്സ്പീരിയൻസ് ചെയ്തു അതെല്ലാം പിതാവിന്റെ എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ സ്പിരിച്വൽ ബ്ലെസ്സിംഗും യേശു ക്രിസ്തുവിൽ സമ്പൂർണമായിരുന്നു. ആ യേശു ക്രിസ്തുവിൽ ലഭിച്ചിരിക്കുന്ന എല്ലാ കാര്യങ്ങളും അടുത്ത മനുഷ്യനിലേക്ക് ട്രാൻസാക്ട് ചെയ്യാനായിട്ട് കർത്താവിന് ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത് നിന്റേതെല്ലാം എന്റേതും എന്റേതെല്ലാം നിന്റേതുമാകുന്നു. ആ എന്റേതെല്ലാം ഈ എന്റെ ശിഷ്യന്മാർക്ക് എന്നിൽ വിശ്വസിക്കുന്നവർക്ക് ഇനി അവനിൽ അവരുടെ വചനത്തിൽ കൂടി വിശ്വസിക്കാനിരിക്കുന്നവർക്കും ലഭിക്കാൻ ആഗ്രഹം കർത്താവിനുണ്ട്. പക്ഷേ അവിടെ കർത്താവ് പറയുകയാണ് ഇതിന് ഒരു നാഴിക വന്നെങ്കിലേ ഒക്കത്തുള്ളൂ. അതുകൊണ്ടാണ് യേശു ക്രിസ്തു പതിനേഴാമത്തെ അധ്യായത്തിൽ പറഞ്ഞത് ഇങ്ങനെ കർത്താവെ സ്വർഗത്തിലേക്ക് നോക്കി പറഞ്ഞു പിതാവേ നാഴിക വന്നിരിക്കുന്നു നിന്റെ പുത്രൻ നിന്നെ മഹത്വപ്പെടുത്തേണ്ടതിന് നിന്നെ നീ അവനെ മഹത്വപ്പെടുത്തണം. എന്താണ് ആ നാഴിക? യോഹന്നാന്റെ സുവിശേഷം പന്ത്രണ്ടാമത്തെ അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യത്തിൽ ആ നാഴികയെ പറ്റി കർത്താവ് പറയുന്നുണ്ട്. ഇതിനു മുമ്പ് അനേകം യോഹന്നാന്റെ സുവിശേഷവും ബാക്കിയൊക്കെ വായിച്ചു കഴിഞ്ഞാൽ അവന്റെ നാഴിക വന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അവന്റെ നാഴിക വന്നിരിക്കുന്നു. ആ നാഴികയിലാണ്, ആ നാഴികയിൽ കൂടി യേശു ക്രിസ്തു കടന്നു പോയാൽ മാത്രം ഒരു വിശ്വാസിക്ക് ലഭിക്കുന്ന കാര്യങ്ങളാണ് ഇതുവരെ പറഞ്ഞത്. യേശു ക്രിസ്തു ആ നാഴികയിൽ കൂടി കടന്നുപോയില്ല എങ്കിൽ വിശ്വാസിക്ക് ഒരിക്കലും ഇത് ലഭിക്കത്തില്ല. യേശു ക്രിസ്തുവിന് ലഭിക്കും, യേശു ക്രിസ്തുവിന് മാത്രം ആ സ്പിരിച്വൽ ബ്ലെസ്സിംഗ് ആയിത്തീരും. പിതാവിനുള്ളതെല്ലാം യേശു ക്രിസ്തുവിനുള്ളതാണ്, പക്ഷെ യേശു ക്രിസ്തുവിൽ കൂടി മനുഷ്യർക്ക് അത് ലഭിക്കത്തില്ല. പക്ഷെ ആ നാഴികയിൽ കൂടി യേശു ക്രിസ്തു കടന്നു പോയി. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അതിന്റെ 23-ാമത്തെ വാക്യം. ഇവിടെ പറയാണ് ഈ നാഴിക, ആ നാഴികയിൽ കൂടി യേശു ക്രിസ്തു കടന്നു പോയില്ല എങ്കിൽ. ഈ ആ നാഴികയിൽ കൂടി യേശു ക്രിസ്തു കടന്നു പോകുന്ന അത്ര എളുപ്പമുള്ള കാര്യമല്ല. അത് വെറും ഒരു ശാരീരിക പീഡനവും ശാരീരിക മരണവുമല്ല. അതുകൊണ്ട് തന്നെ 27-ാമത്തെ വാക്യത്തിൽ പറയാണ് ഇപ്പോൾ എന്റെ ഉള്ളം കലങ്ങിയിരിക്കുന്നു, ഞാൻ എന്തു പറയുന്നു പിതാവേ ഈ നാഴികയിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. അതൊരു ക്വസ്റ്റ്യൻ മാർക്കാണ്. ഇംഗ്ലീഷ് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും നൗ ദ മൈ സോൾ ഹാസ് ബിക്കം ട്രബിൾഡ് ആൻഡ് വാട്ട് ഷാൽ ഐ സേ ഫാദർ സേവ് മീ ഫ്രം ദിസ് അവർ. ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ്. എന്നിട്ട് പറയണം ബട്ട് ഫോർ ദിസ് പർപ്പസ് ഐ കെയിം ടു ദിസ് അവർ. എന്നോട് പറഞ്ഞിരിക്കുകയാണ് ഈ നാഴികയിൽ കൂടി കടന്നു പോകുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. യേശു ക്രിസ്തുവിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇതേ നാഴിക ഒഴിവാക്കാനായിട്ടാണ് യേശു ക്രിസ്തു 3 പ്രാവശ്യം പ്രാർത്ഥിച്ചത്. പക്ഷേ കർത്താവ് പറഞ്ഞിരിക്കുകയാണ് അങ്ങനെ ഞാൻ പ്രാർത്ഥിക്കുകയാണെങ്കിൽ, അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചാൽ തീർച്ചയായിട്ടും പിതാവായ ദൈവം പ്രാർത്ഥന കേൾക്കുകയും യേശു ക്രിസ്തുവിനെ നാഴിക ഒഴിവാക്കപ്പെടുകയും ചെയ്യും. പക്ഷേ കർത്താവ് പറയുകയാണ് ഗോതമ്പ് പണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ ഒരു പ്രശ്നമുണ്ട്, അത് തനിയേയിരിക്കും. യേശു ക്രിസ്തു പറയാണ് ഞാൻ നിലത്ത് വീണ് ഈ മണിക്കൂറിൽ കൂടി കടന്നുപോയി, ഈ മനുഷ്യന്റെ എല്ലാ ദാരിദ്ര്യാവസ്ഥയും ഏറ്റെടുക്കുന്ന ഈ ഒരു അവറിൽ കൂടി കടന്നു പോയില്ല എങ്കിൽ എന്ത് സംഭവിക്കും എന്നറിയാമോ? എനിക്കുള്ളത് ഒന്നും എന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കാനായിട്ട് കഴിയത്തില്ല. എന്ത് സംഭവിക്കും? ഗോതമ്പ് മണി നിലത്ത് വീണിച്ചാകുന്നില്ല എങ്കിൽ അത് തനിയേയിരിക്കും, അതേ ഗോതമ്പ് മണിയായിട്ട് തന്നെ ഇരിക്കും. ചത്തു എങ്കിലോ കർത്താവ് പറയാണ് വളരെ ഫ്രൂട്ടുണ്ടാകും. അങ്ങനെ ഞാനിതിന്റെ വിശദീകരണം പല പ്രാവശ്യം നമ്മൾ എടുത്തിട്ടുള്ള വാക്യങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. പക്ഷെ ഇതൊന്നും പലർക്കും വ്യക്തമായിട്ട് മനസ്സിലായിട്ടില്ലാത്ത കാര്യങ്ങളാണ്. അങ്ങനെ യേശു ക്രിസ്തു ഈ നാഴികയിൽ കൂടി കടന്നു പോയതുകൊണ്ട് ക്രൂശിൽ വെച്ചിട്ട് അവൻ എല്ലാ ദാരിദ്ര്യാവസ്ഥയും ഏറ്റെടുത്തുകൊണ്ട് റോമാലേഖനം 6-ാം അധ്യായത്തിൽ പറയാണ് നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടി ക്രൂശിൽ വെച്ച് ക്രൂശിക്കപ്പെട്ടതുകൊണ്ട് നമ്മുടെ സിൻ എല്ലാം അവന്റെ മേൽ ഇമ്പാർട്ടറായതുകൊണ്ട് അവൻ ദൈവവുമായിട്ട് സെപ്പറേറ്റഡ് ആയ ഒരു അവരിൽ കൂടി കടന്നു പോയത് കൊണ്ട് എന്ത് സംഭവിച്ചു? യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. യേശു ക്രിസ്തു തേജസ്കരിക്കപ്പെട്ടു എന്ന് മാത്രമല്ല, ആ പറഞ്ഞിരിക്കുന്ന കർത്താവ് പറഞ്ഞതുപോലെ തന്നെ ഗോതമ്പ് മണിയിൽ യേശു ക്രിസ്തുവിൽ ഉണ്ടായിരുന്ന അതേ എറ്റേണൽ ലൈഫ്, അതേ നിത്യജീവൻ, അത് പെന്തക്കോസ്റ്റ് നാളിൽ കാത്തിരുന്ന വിശ്വസിച്ച 120 പേരുടെ ഉള്ളിലേക്ക് വന്നു. അവർ ഗോതമ്പ് മണിയായിട്ട് ഉയർത്തെഴുന്നേറ്റു. പെന്തക്കോസ്റ്റ് നാളിന് ശേഷം ഇന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയുടെ ഉള്ളിൽ ഇമ്മീഡിയറ്റ്ലി കർത്താവിന്റെ ജീവൻ കടന്നു വരികയും അവർ അബ്രഹാമിന്റെ അനുഗ്രഹത്തിന്റെ അവകാശിയായി തീരുകയും ചെയ്യും. ആ ട്രാൻസാക്ഷൻ അപ്പോൾ തന്നെ നടക്കുന്നു. എന്നിട്ടും അത് വിശ്വസിക്കാത്ത ആൾക്കാരുണ്ടെങ്കിൽ അവരോട് പറയാണ് ഹാ ബുദ്ധിയില്ലാത്തവരെ, യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടത് എന്തിനാണെന്ന് നിങ്ങൾക്ക് അറിയത്തില്ല. യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ട് കഴിഞ്ഞിട്ടും ആ ട്രാൻസാക്ഷൻ ഉള്ളതെല്ലാം യേശു ക്രിസ്തു ചെയ്തു കഴിഞ്ഞിട്ടും ഇപ്പോഴും ദരിദ്രരായിട്ട് ജീവിക്കുന്ന വ്യക്തികളെ യു ആർ ഫൂളിഷ്. എന്തുകൊണ്ടാണ് ഈ ഫൂളിഷ്നെസ് മനുഷ്യർക്ക് ഉണ്ടാവുന്നത്? ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, ഗോതമ്പ് മണി നിലത്ത് വീണ് ചത്തു, ഗോതമ്പ് മണി നിലത്ത് വീണിട്ട് ചത്തിട്ട് ഉയർത്തെഴുന്നേറ്റു, അതോടുകൂടി യേശു ക്രിസ്തുവിന്റെ ലൈഫ് ഒരു വ്യക്തിയുടെ പാട്ടപ്പെട്ടു. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഇതെല്ലാവരും വിശ്വസിക്കുന്ന കാര്യമല്ല, വിശ്വസിക്കുന്ന കാര്യമല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിയററ്റിക്കലി പലരും വിശ്വസിക്കും. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, യേശു ക്രിസ്തു 2000 വർഷം മുമ്പ് നിങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഈ വിരി ഇവിടെ ഇരിക്കുന്ന എല്ലാവരും അത് വിശ്വസിക്കുന്നുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്, ഞാൻ മനസ്സിലാക്കുന്നത്. യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട്, ഉണ്ടോ? ഉണ്ട്. യേശു ക്രിസ്തു ഇന്ന് പിതാവിന്റെ വലതുഭാഗത്ത് സ്വർഗത്തിൽ ഇരിക്കുന്നു എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട്, ഉണ്ട്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, യേശു ക്രിസ്തു ഇന്ന് നിങ്ങളുടെ ഉള്ളിൽ ജീവിക്കുന്നു എന്ന് നിങ്ങൾ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഇത് ഇത് ഈ ഒരു കാര്യം സത്യമല്ല, ബാക്കിയല്ല മാത്രമേ ഉള്ളൂ സത്യം. ഞാൻ പറയാം, ഇന്നും ഈ കേൾക്കുന്ന പലർക്കും അത് വിശ്വസിച്ചിട്ടില്ല. പല അതുകൊണ്ട് തന്നെ അവരുടെ ലൈഫ് കംപ്ലീറ്റ്ലി പൂറായിട്ടാണ് ഇന്നും ജീവിക്കുന്നത്. ഇന്നും അവന്റെ ഉള്ളിൽ ക്രിസ്തു, ഈ ലോകത്തിലുള്ളവനേക്കാൾ വലിയ മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങൾ ഇരിക്കുന്നു എന്നുള്ള വലിയ മിസ്റ്ററി ആർക്കും വെളിപ്പെട്ടിട്ടില്ല. അവരത് വിശ്വസിക്കുന്നില്ല. ബാക്കി രണ്ട് ട്രൂത്തും വിശ്വസിക്കുന്നത് പോലെ, ഇല്ലെങ്കിൽ ബാക്കി കാര്യങ്ങൾ വിശ്വസിക്കുന്ന പോലെ ഈ വ്യക്തി അത് വിശ്വസിക്കുന്നില്ല. കാരണം ബാക്കി രണ്ട് കാര്യങ്ങളും വിശ്വസിച്ചുകൊണ്ട് ആ വ്യക്തിക്ക് നടക്കേണ്ടത് നടന്നു. മൂന്നാമത്തെ വിശ്വസിക്കാത്തതുകൊണ്ട്, റിയലായിട്ട് വിശ്വസിക്കാത്തതുകൊണ്ട് ആ വ്യക്തിയുടെ ജീവിതത്തിൽ അത് എക്സ്പീരിയൻസ് ചെയ്യുന്നുമില്ല. യേശു ക്രിസ്തു ആ വ്യക്തിയുടെ ജീവിതത്തിൽ മാനിഫെസ്റ്റ് ചെയ്യപ്പെടുന്നുമില്ല. പകരം മാനിഫെസ്റ്റ് ചെയ്യപ്പെടുന്നത് പഴയ ജഡത്തിന്റെ പ്രവൃത്തികളാണ്. അവരെ വീണ്ടും ട്രൈ ചെയ്യുന്നുണ്ട്, ഗലാത്യ വിശ്വാസികളെ പോലെ വീണ്ടും ശ്രമിക്കുന്നുണ്ട്, വീണ്ടും ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഗലാത്യ വിശ്വാസികളുടെ പോലോസ് പറയാണ്, ഇതെങ്ങനെയാണ് നിങ്ങൾക്ക് ലഭിച്ചത്? നിങ്ങളുടെ ശ്രമം കൊണ്ടാണോ ലഭിച്ചത്? ബൈ ഫെയ്ത്ത് ആണെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ ഈ സത്യം വിശ്വസിക്കുന്നത്? ഞാൻ പറഞ്ഞതിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ സത്യം പലർക്കും അറിയില്ല, പലർക്കും പ്രസംഗിക്കപ്പെടുന്നില്ല, അതുകൊണ്ട് അറിയുന്നില്ല. പക്ഷെ പ്രസംഗിച്ചിട്ടും പലർക്കും അറിയുന്നില്ല. ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, യേശു ക്രിസ്തുവിന്റെ ജീവൻ, ഗോതമ്പ് മണിയിൽ ഉണ്ടായിരുന്ന നിത്യജീവൻ യേശു ക്രിസ്തു ക്രൂശിൽ വെച്ചിട്ട് ദരിദ്രരാവസ്ഥയിലേക്ക് കടന്നുപോയി നഷ്ടപ്പെടുത്തിയത് കൊണ്ട് അതേ ലൈഫ്, അതേ എറ്റേണൽ ലൈഫ് ഇൻ ദ ട്രാൻസാക്ഷൻ ഒരു വ്യക്തി വിശ്വസിക്കുമ്പോൾ അവന്റെ ഉള്ളിലേക്ക് ഇമ്പാർട്ടിയപ്പെടും. അങ്ങനെ അവൻ വീണ്ടും ജനിക്കുന്നു. അങ്ങനെ വീണ്ടും ജനിച്ച ഒരു വ്യക്തിയുടെ ഉള്ളിൽ ദൈവത്തിന്റെ ജീവൻ കടന്നു വന്നിട്ട് അവൻ ഉയർത്തെഴുന്നേൽക്കുന്നു. അങ്ങനെ വന്ന വ്യക്തികൾ യഥാർത്ഥത്തിൽ അവന്റെ ഉള്ളിൽ നിന്ന് എന്താണ് ഉണ്ടാവേണ്ടത് എന്ന് യോഹന്നാന്റെ സുവിശേഷത്തിൽ തന്നെ യേശു ക്രിസ്തു പറയുന്നുണ്ട്. എന്തിനാണ് യേശു ക്രിസ്തു മരിച്ചത്? യേശു ക്രിസ്തു എന്തിനാണ്, യേശു ക്രിസ്തുവിനെ കർത്താവ് എന്തിനാണ്, ദൈവം എന്തിനാണ് ഭൂമിയിലേക്ക് അയച്ചത്? യോഹന്നാന്റെ സുവിശേഷം 3:16 വാക്യം നമുക്കെല്ലാവർക്കും കാണാതെ അറിയാവുന്നതും ആർക്കും വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ടില്ലാത്തതുമായിട്ടുള്ള ഒരു വാക്യമാണ്. അവിടെ പറഞ്ഞിരിക്കുകയാണ്, തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. യേശു ക്രിസ്തുവിനെ ഈ ഭൂമിയിൽ ലോകത്തിലേക്ക് കർത്താവ് അയച്ചത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് അവിടെ പറഞ്ഞിരിക്കുകയാണ്, തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകരുത്. അവിടെ ഫുൾ സ്റ്റോപ്പിടുകയല്ല, അവിടെ പറഞ്ഞിരിക്കുകയാണ് നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ഈ വാക്യം നമ്മൾ മനസ്സിലാക്കിയിട്ട് ഇങ്ങനെയാണ്, യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്ന് മരിച്ചതുകൊണ്ട് നാം നശിച്ചു പോകത്തില്ല, നാം നരകത്തിലേക്ക് പോകത്തില്ല, നിത്യജീവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാം മരിക്കുമ്പോൾ സ്വർഗത്തിൽ പോകും. അങ്ങനെയല്ല വാക്യത്തിന്റെ അർത്ഥം. അങ്ങനെ മനസ്സിലാക്കുന്നവർക്ക് അത്രേ മനസ്സിലാക്കത്തുള്ളൂ. പിന്നെ ഈ ഭൂമിയിലോ, ഈ ഭൂമിയിൽ എങ്ങനെയെങ്കിലുമൊക്കെ ജീവിക്കണം. ബൈബിൾ പറയുന്നതല്ല, യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തി നശിച്ചു പോകാതെ ആ വ്യക്തി വിശ്വസിക്കുമ്പോൾ തന്നെ യേശു ക്രിസ്തുവിന്റെ ജീവനായിട്ടുള്ള ഗോതമ്പ് മണിയിലുള്ള എറ്റേണൽ ലൈഫ് ഒരു വ്യക്തിയുടെ ഉള്ളിൽ ഇമ്പാർട്ടഡായി അവൻ ഉയർത്തെഴുന്നേൽക്കാനായിട്ടാണ്, അവൻ ആ ജീവൻ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ടാണ് യേശു ക്രിസ്തു മരിച്ചത്. അതിനുവേണ്ടിട്ടാണ് യേശു ക്രിസ്തു ഈ ക്രൂശിൽ ഈ ട്രാൻസാക്ഷൻ ഏറ്റെടുത്തത്. യോഹന്നാന്റെ സുവിശേഷം 4:1 ശമര്യക്കാരി സ്ത്രീയെടുത്ത് യേശു ക്രിസ്തു പറയുന്നത് 4:13 വാക്യം ഇവിടെ പറയാണ്, ഈ വെള്ളം കുടിക്കുന്നവനെല്ലാം പിന്നെയും ദാഹിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ ഈ എറ്റേണൽ ലൈഫ് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയത്തില്ല. കാരണം എന്താണ്? ഈ ലോകത്തിന്റെ, ഈ ജഡത്തിന്റെ, ഈ കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്ത് മുമ്പോട്ട് പോകുന്നവന്റെ ജീവിതം ഡ്രൈ ആയിരിക്കും. ഡ്രൈ ലൈക്ക് എ ഡെഡ് ഡ്രൈ ബോൺ. അവരെ ടച്ച് ചെയ്യുന്നവരും അത് തന്നെയായിരിക്കും. പക്ഷേ യഥാർത്ഥത്തിൽ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് നിത്യജീവൻ പ്രാപിച്ചവന്റെ ഉള്ളിൽ വന്ന ജീവൻ എന്താണെന്ന് അവിടെ പറഞ്ഞിരിക്കുന്നത്, ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവനോ ഒരു നാളും ദാഹിക്കുകയില്ല, ഞാൻ കൊടുക്കുന്ന വെള്ളം അവനിൽ നിത്യജീവിങ്കിലേക്ക് പൊങ്ങി വരുന്ന നീരുറവയായി തീരും എന്ന് പറഞ്ഞു. ബട്ട് ദ വാട്ടർ ഐ വിൽ ഗിവ് ഹിം വിൽ ബിക്കം ഇൻ ഹിം എ വെൽ ഓഫ് വാട്ടർ സ്പ്രിംഗിങ് അപ്പ് എറ്റേണൽ ലൈഫ്. ഇതേ കാര്യമല്ലേ യേശു ക്രിസ്തു യോഹന്നാൻ 7:38 പറഞ്ഞത്? അവിടെ പ്രതികരിക്കുകയാണ്, ദാഹിക്കുന്നവൻ എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ, എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറഞ്ഞതുപോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും. എന്തിനെ പറ്റിയാണ് അവനത് പറഞ്ഞത്? അവനത് പറഞ്ഞത് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കാനുള്ള ഇറ്റേണൽ ലൈഫായിട്ടുള്ള യേശു ക്രിസ്തുവിന്റെ ജീവനെ പറ്റിയാണ്. ആ ജീവൻ എന്തുകൊണ്ടാണ് അവന്റെ ഉള്ളിൽ മറ്റുള്ളവരുടെ ഉള്ളിൽ ഇമ്പാർട്ട് ചെയ്യപ്പെടാഞ്ഞത്? അവിടെ തന്നെ പറഞ്ഞിരിക്കുകയാണ്, യേശു ക്രിസ്തു ഇന്നുവരെ തേജസ്കരിക്കപ്പെട്ടിട്ടില്ലായിരുന്നു, യേശു ക്രിസ്തു ആ നാഴികയിലേക്ക് കടന്നുപോയിട്ടില്ലായിരുന്നു, യേശു ക്രിസ്തു പിതാവുമായി സെപ്പറേറ്റഡ് ആയിട്ടില്ലായിരുന്നു, യേശു ക്രിസ്തു ആ നാഴിക എക്സ്പീരിയൻസ് ചെയ്യാത്തതുകൊണ്ട് യേശു ക്രിസ്തുവിനുള്ളിലുള്ള നിത്യജീവൻ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ടും ജീവജലത്തിന്റെ നദികൾ നിങ്ങളുടെ ഉള്ളിൽ ഒഴുകത്തും. പക്ഷേ യേശു ക്രിസ്തു മരിച്ചു ഉയർത്തെഴുന്നേറ്റപ്പോൾ കർത്താവ് പറയാണ്, അവന്റെ ഉള്ളിൽ വന്ന ആ നിത്യജീവൻ എന്തായി തീരുമെന്ന് അറിയാമോ? ഇറ്റ് വിൽ സ്പ്രിംഗ് അപ്പ്. അത് അവന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ബബിൾ ചെയ്യുന്നത് പോലെയുള്ള എറ്റേണൽ ലൈഫായി തീരും. സ്വാഭാവികമായിട്ടും നമ്മുടെ പ്രശ്നം, എന്തുകൊണ്ട് ഇത് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് കഴിയുന്നില്ല? ഫിലിപ്പി ലേഖനം 2:2 വീണ്ടും ഇതേ കാര്യങ്ങൾ തന്നെ പൗലോസ് എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. ഫിലിപ്പി ലേഖനം 2:6 6 മുതൽ യേശു ക്രിസ്തുവിന്റെ മരണ പുനരുത്ഥാനത്തെ പറ്റിയാണ് അവിടെയും പറയുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, യേശു ക്രിസ്തുവിന്റെ സ്വർഗത്തിൽ നിന്ന് അവൻ തന്നെത്താൻ ഒഴിച്ച് ഭൂമിയിലേക്ക് വന്നു, ഭൂമിയിൽ അവൻ വീണ്ടും തന്നെത്താൻ താഴ്ത്തി, അതിന്റെ എൻഡിൽ അവൻ ക്രൂശിലെ മരണത്തിൽ കൂടി എറ്റേണലായിട്ടുള്ള റിഡംഷൻ വീണ്ടെടുപ്പ് സാധിച്ച കാര്യം പറഞ്ഞിരിക്കുകയാണ്, താഴേക്ക് പറഞ്ഞിരിക്കുകയാണ്. എന്നിട്ട് അവനെ ദൈവം ഉയർത്തി സ്വർഗത്തിൽ തന്റെ വലത്തുഭാഗത്തിരുത്തി ഏറ്റവും മേലായ നാമം നൽകി. എന്നിട്ട് പറയാണ് ദേർഫോർ, 12 വാക്യം പറയാണ് ദേർഫോർ, അതുകൊണ്ട്. ഈ അതുകൊണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേലത്തെ വാക്യവുമായിട്ട് ബന്ധമുള്ള അതുകൊണ്ടാണ്. അതുകൊണ്ട് പറയാണ്, അതുകൊണ്ട് പ്രിയമുള്ളവരെ നിങ്ങൾ എല്ലായ്പ്പോഴും അനുസരിച്ചതുപോലെ ഞാൻ അരികത്തിരിക്കുമ്പോൾ മാത്രമല്ല ഇന്ന് ദൂരത്തിരിക്കുമ്പോഴും ഏറ്റവും അധികമായി ഭക്തിയോടും വിറയലോടും കൂടി നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിക്കും. ഞാൻ ഇതിനു മുമ്പ് പല പ്രാവശ്യം പറഞ്ഞിട്ടാണ്, മലയാള ട്രാൻസ്ലേഷൻ തെറ്റാണ്. അവിടെ പറഞ്ഞിരിക്കുന്നത് വർക്ക് ഔട്ട് യുവർ സാൽവേഷൻ ദെയർഫോർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്താ പറഞ്ഞിരിക്കുന്ന അർത്ഥം ഇതാണ്, യേശു ക്രിസ്തു മരിച്ചു, ഉയർത്തെഴുന്നേറ്റു, ആ ജീവൻ നിന്റെ ഉള്ളിൽ ഇമ്പാർട്ട് ചെയ്യപ്പെട്ടു, നീ രക്ഷിക്കപ്പെട്ടു, നിങ്ങളുടെ രക്ഷ, നിങ്ങളുടെ ഉള്ളിൽ വന്ന എറ്റേണൽ ലൈഫ് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുന്നേ, യു മസ്റ്റ് വർക്ക്ഔട്ട്, നിങ്ങളുടെ ഉള്ളിലുള്ള രക്ഷയെ പ്രാവർത്തികമാക്കണം, നിങ്ങളുടെ ഉള്ളിലുള്ള രക്ഷയെ ഈ ഭൂമിയിൽ വെളിപ്പെടണം, ബാക്കിയുള്ളവർക്ക് വെളിപ്പെടണം. പക്ഷെ അത് അടുത്ത വാക്യം പറഞ്ഞിരിക്കുന്നുണ്ട്, ഇച്ഛിക്കുക എന്നതും പ്രവർത്തിക്കുക എന്നതും ദൈവമല്ലോ നിങ്ങളുടെ ഉള്ളിൽ, ദൈവമല്ലോ തിരുവള്ളം ഉണ്ടായി പ്രവർത്തിക്കുന്നത്. ഫോർ ഇറ്റ് ഈസ് ഗോഡ് ഈസ് വർക്ക് ഇൻ യു ബോത്ത് ടു വിൽ ആൻഡ് ടു വർക്ക് ഫോർ ഹിസ് ഗുഡ് പ്ലഷർ. അവിടെ പറഞ്ഞിരിക്കുന്ന വാക്കിന് രണ്ടുകൂടെ വാർത്ത വായിച്ചു കഴിഞ്ഞാൽ ശ്രദ്ധിച്ചു വായിച്ചാൽ മനസ്സിലാവും. അവിടെ പറഞ്ഞിരിക്കുകയാണ്, നിങ്ങൾ വിറയലോടും ഭക്തിയോടും കൂടി നിങ്ങൾ വർക്കൌട്ട് ചെയ്യണം. വൈ? ബിക്കോസ് ഗോഡ് ഈസ് വർക്കിംഗ് ഇൻ യു. ദൈവത്തിന് നിന്റെ ഉള്ളിൽ വർക്ക് ചെയ്യാനായിട്ട് കഴിയുന്ന കാര്യം എന്താണ്? ആ ക്രൂശിൽ വെച്ചിട്ട് ആ ട്രാൻസാക്ഷൻ നടന്നുകൊണ്ട് കർത്താവിന് നിന്റെ ഉള്ളിൽ വന്നിട്ട് നിങ്ങളുടെ ഉള്ളിൽ വർക്ക് ചെയ്യാനായിട്ട് കഴിയും. നിങ്ങളുടെ ഉള്ളിൽ വർക്ക് ചെയ്യുമ്പോൾ ദൈവം നിങ്ങൾ അതോടുകൂടി നിങ്ങൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ അതിന്റെ റിസൾട്ട് ആണ് അടുത്ത വാക്യം പറഞ്ഞിരിക്കുന്നത്. 14 വാക്യം, വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവിൽ നിങ്ങൾ അനിന്യരും പരമാർത്ഥികളും ദൈവത്തിന്റെ നിഷ്കളങ്ക മക്കളും ആക്കേണ്ടതിന് എല്ലാം പെറുപുറുപ്പും വാദവും കൂടാതെ അവരുടെ ഇടയിൽ നിങ്ങൾ ജീവന്റെ വചനം പ്രമാണിച്ചുകൊണ്ട് ലോകത്തിൽ ജ്യോതിഷികളെ പ്രവർത്തിക്കും. അങ്ങനെ ഞാൻ ഓടിയതും അധ്വാനിച്ചതും വെറുതെ ആയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഓടിയതും പറയുള്ള അധ്വാനിച്ചതും എല്ലാം വെറുതെയാകും, വെറുതെ വേസ്റ്റഡ് വർക്കാവും. എന്താണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഒരു സുവിശേഷം പറയുമ്പോൾ ആ വ്യക്തി യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് സ്വർഗത്തിൽ നരകത്തിലേക്ക് പോകുന്നതുകൊണ്ടല്ല സുവിശേഷത്തിന്റെ ഫ്രൂട്ട്ഫുൾനെസ് ഉണ്ടാകുന്നത്. ആ വ്യക്തി ഈ വക്രതയും കോട്ടവുമുള്ള തലമുറയിൽ കർത്താവിന്റെ ജീവന്റെ വചനത്തെ പ്രമാണിച്ചുകൊണ്ട് മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ട് ഒരു വ്യക്തി ജീവിക്കുമ്പോൾ മാത്രമേ സുവിശേഷം അതിന്റെ ഫുൾ ഫ്രൂട്ടിലേക്ക് വരത്തുള്ളൂ, ഇല്ലെങ്കിൽ അത് വേസ്റ്റാണ്. അതുകൊണ്ടാണ് ഇവിടെ പൗലോസ് പറഞ്ഞിരിക്കുന്നത്, ഇറ്റ് ഈസ് എ വേസ്റ്റഡ് തിങ്. നിങ്ങൾ രക്ഷിക്കപ്പെട്ടിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ആ ഫ്രൂട്ട് പുറപ്പെടുന്നില്ലെങ്കിൽ, യേശു ക്രിസ്തുവിന്റെ ജീവൻ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഒഴുകാനായിട്ട് കഴിയുന്നില്ല എങ്കിൽ,
ഇല്ലെങ്കിൽ അത് വളരെ സ്ട്രഗിൾ ചെയ്ത് മുമ്പോട്ട് പോകുന്ന വ്യക്തികളാണ് നിങ്ങളെങ്കിൽ, യഥാർത്ഥത്തിൽ ഇത് നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്നില്ല എങ്കിൽ, നിങ്ങൾ ജഡത്തിൽ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കുന്നവരാണെങ്കിൽ ആ സുവിശേഷം അതിന്റെ ഫുൾ വർക്ക് ചെയ്തിട്ടില്ല. ഇറ്റ്സ് എ വേസ്റ്റഡ് തിങ്. അതാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഓടിയതും അധ്വാനിച്ചതും വെറുതെയായില്ല എന്ന് ക്രിസ്തുവിന്റെ നാളിൽ എനിക്ക് പ്രശംസയുണ്ട്. എന്നാൽ നിങ്ങളുടെ വിശ്വാസം എന്ന യാഗം അർപ്പിക്കുന്ന ശുശ്രൂഷയിൽ എന്റെ രക്തം ഒഴിക്കേണ്ടി വന്നാലും ഞാൻ സന്തോഷിക്കും, നിങ്ങളോടുകൂടി എല്ലാവരോടും കൂടി. ഞാൻ നേരെ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ എക്സ്പീരിയൻസ് ചെയ്യാത്തതിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ ഉള്ളിൽ അവൻ ലഭിച്ച കാര്യം അവൻ അറിയത്തില്ല. അവരെന്ത് ഇവിടെ ഈ ഫിലിപ്പിയ ക്രിസ്ത്യാനിയുടെ പ്രശ്നം എന്തെന്നറിയാമോ? അവിടെ പറഞ്ഞിരിക്കുന്ന പൗലോസ് പറയാണ്, ഞാൻ നിങ്ങളുടെ അടുക്കൽ ഉണ്ടായിരുന്നപ്പോൾ നിങ്ങൾ എങ്ങനെയാണോ ജീവിച്ചത്, ഞാൻ നിങ്ങളുടെ അടുക്കൽ നിങ്ങൾ എല്ലായ്പ്പോഴും അനുസരിച്ച പോലെ ഞാൻ അരികത്തിരിക്കുമ്പോൾ മാത്രമല്ല ഇന്ന് ദൂരത്തിരിക്കുമ്പോഴും നിങ്ങൾ നിങ്ങളുടെ രക്ഷയ്ക്കായിട്ട് പ്രവർത്തിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ രക്ഷ പ്രാപ്തിയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു സ്പിരിച്വൽ ക്രച്ച്, ഒരു ഇവരുടെ ഡിപ്പെൻഡൻസ് എപ്പോഴും പൗലോസിലായിരുന്നു. നമുക്കെപ്പോഴും ചില ആൾക്കാരുണ്ട്, ചില ആൾക്കാരിലാണ് നമ്മുടെ ഡിപ്പെൻഡൻസ്. അവരെ ദൈവം മാറ്റി കഴിയുമ്പോൾ ഈ വ്യക്തി വീണ്ടും പഴയതുപോലാവും. പൗലോസ് പറയുന്നത്, ഞാൻ നിങ്ങളുടെ കൂടെ ഉള്ളപ്പോൾ മാത്രമല്ല, ഞാൻ മാറിക്കഴിഞ്ഞു കഴിഞ്ഞാലും നിങ്ങളുടെ ഉള്ളിൽ ലഭിച്ചിരിക്കുന്ന സാൽവേഷൻ വ്യത്യാസമില്ല. നിങ്ങളുടെ ഉള്ളിൽ യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ ജീവനാണ് നിങ്ങളുടെ ഉള്ളിൽ തന്നിരിക്കുന്നതെങ്കിൽ നിങ്ങളെ ആരെങ്കിലും പുറകെ നടന്ന് പമ്പ് ചെയ്യേണ്ട കാര്യമില്ല. പുറകെ നടന്ന് പല വിശ്വാസികളുടെയും കാര്യം എങ്ങനെയാണെന്നറിയാമോ? ഈ കാറ്റടിക്കുന്ന ബലൂൺ പോലാണ്. അടിച്ച് മീറ്റിംഗിന് വരുമ്പോഴേക്ക് അടിച്ച് വീർത്ത് കാറ്റ് നിറഞ്ഞിട്ടിരിക്കും. അപ്പോൾ അടുത്ത ആഴ്ച ആകുമ്പോഴത്തേക്ക് ഒരു ഓട്ടം ഇട്ട് കഴിഞ്ഞാൽ പോകുന്ന പോലെ തേതൊക്കെ കാറ്റുപോയ ബലൂൺ പോലെ, പിന്നെ അടുത്ത ആഴ്ച വരുമ്പോൾ കാറ്റടിക്കും. ഇവിടെ പൗലോസ് പറയാൻ, നിങ്ങളുടെ ഉള്ളിൽ യഥാർത്ഥത്തിൽ ജീവൻ വന്നെങ്കിൽ, നിങ്ങളത് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ കാറ്റടിൽ ആവശ്യമില്ല. നിങ്ങൾക്ക് ഈവൻ ദൈവം അനുവദിച്ച് നിങ്ങൾ ഒരു മീറ്റിംഗിന് വരാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും പൗലോസ് പറയാണ്, ഞാൻ അരികത്തുള്ളപ്പോൾ മാത്രമല്ല ദൂരത്തായിരിക്കുമ്പോഴും നിങ്ങളുടെ ഉള്ളിലുള്ള രക്ഷ പ്രാവർത്തികമാക്കാനായിട്ട് നിങ്ങൾക്ക് കഴിയും. ഞാൻ ഈ പറയുന്നതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ, എന്തുകൊണ്ട് പലർക്കും ഇത് കഴിയുന്നില്ല? എഫേസ്യലേഖനം ഇതിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം നേരത്തെ ഞാൻ പറഞ്ഞതാണ്, ഈ പലർക്കും ഇതിനെപ്പറ്റി അറിയില്ല എന്നുള്ളതാണ്. എഫേസ്യലേഖനം ഒന്നാമത്തെ അധ്യായത്തിന്റെ, അതുകൊണ്ടാണ് പൗലോസ് എഫേസ്യലേഖനം ഒന്നാമത്തെ അധ്യായത്തിൽ ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നത്. എഫേസ്യലേഖനം ഒന്നാമത്തെ അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യത്തിൽ പൗലോസ് പ്രാർത്ഥിക്കുകയാണ്. ഇവിടെ പറയാണ്, ഒന്നാമത് എന്ത് സംഭവിക്കുന്നു അറിയാമോ? ദൈവം ഒരു വ്യക്തിയുടെ ഹൃദയ ദൃഷ്ടിയെ പ്രകാശിപ്പിക്കണം. ആ വ്യക്തിയുടെ ഹൃദയദൃഷ്ടിയെ ദൈവം പ്രകാശിപ്പിക്കുമ്പോൾ ആ വ്യക്തിക്ക് ദൈവത്തിന്റെ വിളിയുടെ ആശ ഇന്നതാണെന്ന് മനസ്സിലാവും. ദൈവത്തിന് ഒരു വ്യക്തിയെപ്പറ്റി ഈ ഭൂമിയിൽ ഒരു പർപ്പസ് ഉണ്ടെന്ന് മനസ്സിലാവും. ആ പർപ്പസിന് വേണ്ടിയിട്ടാണ് ദൈവിക ജീവൻ അവന്റെ ഉള്ളിൽ തന്നെന്ന് മനസ്സിലാവും. അത് മനസ്സിലാകാത്ത വ്യക്തിയുടെ ജീവിതത്തിലെ എല്ലാ ഡിസിഷനും ജഡീകമായിരിക്കും. ആ വ്യക്തിയുടെ എല്ലാ തീരുമാനങ്ങളും ഭൗതികമായിട്ട് എന്ത് കിട്ടുമെന്നുള്ളതായിരിക്കും. ഇവിടെ പറഞ്ഞിരിക്കുന്ന, നമ്മൾ പറഞ്ഞത് ക്രിസ്തു ദരിദ്രനായി തീർന്നുകൊണ്ട് നമ്മൾ സമ്പന്നരാകേണ്ടതിനാണ്. യേശു ക്രിസ്തു ദരിദ്രനായി തീർന്നു. ഈ സമ്പന്നത എക്സ്പീരിയൻസ് ചെയ്യാതെ, യേശു ക്രിസ്തു പറയാണ്, ദൈവസമ്പന്നമായി സമ്പന്നതയില്ലാതെ ഈ ലോകത്തിൽ നിക്ഷേപിക്കുന്നവന്റെ എല്ലാം കാര്യം എങ്ങനെയാവും? യഥാർത്ഥത്തിൽ ഹൃദയദൃഷ്ടി പ്രകാശിക്കാത്ത വ്യക്തികൾ, ദൈവത്തിന്റെ വിളി എന്താണെന്ന് മനസ്സിലാക്കാത്ത വ്യക്തികൾ, സുവിശേഷം അവരുടെ ഹൃദയത്തെ പ്രകാശിപ്പിക്കാത്ത വ്യക്തികൾ, ആ വ്യക്തികളുടെ, പക്ഷെ അത് സുവിശേഷം അവരുടെ ഉള്ളിലുള്ള അവരെ പ്രകാശിപ്പിക്കണമെന്നാണ് ദൈവത്തിന്റെ ആഗ്രഹം. അതുകൊണ്ടാണ് ഒന്നാമത്തെ അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, അവനിൽ നിങ്ങൾക്കും നിങ്ങളുടെ രക്ഷയെക്കുറിച്ചുള്ള സത്യവചനം നിങ്ങൾ കേൾക്കുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്തിട്ട്. യേശു ക്രിസ്തുവിന്റെ റിയൽ സുവിശേഷം കേൾക്കുമ്പോൾ, ആ വ്യക്തി അത് വിശ്വസിക്കുമ്പോൾ അവന്റെ ഹൃദയദൃഷ്ടി പ്രകാശിക്കുകയും ദൈവത്തിന്റെ അവനെപ്പറ്റിയുള്ള വിളിയുടെ ആശ എന്നാണെന്ന് അവന് മനസ്സിലാവുകയും ചെയ്യും. അവ വിശ്വസിക്കുകയും ആശ എന്നതെന്നും വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ മഹിമാധനം ഇന്നതെന്നും എന്ന് പറഞ്ഞാൽ, ഈ ട്രാൻസാക്ഷനിൽ കൂടി ഒരു വ്യക്തിക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്ന ആ റിച്ച്നെസ് എന്താണെന്നും അവൻ മനസ്സിലാക്കുകയും അവന്റെ ബലത്തിൻ വല്ലഭത്വത്തിന്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്നും നിങ്ങൾ അറിയേണ്ടതിനും ഞാൻ പ്രാർത്ഥിക്കും. ഞാൻ പറയുകയാണ്, അടുത്ത വാക്യം വായിച്ചായിട്ട് വെച്ച് കഴിഞ്ഞാൽ യേശു ക്രിസ്തുവിന്റെ മരണം പുനരുത്ഥാനം, അതുപോലെ തന്നെ നിങ്ങളുടെ മരണവും പുനരുത്ഥാനമാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ പറയുകയാണ്, ഈ ട്രാൻസാക്ഷനിൽ കൂടി ഒരു വ്യക്തിക്ക് ലഭിക്കേണ്ട സ്പിരിച്വൽ ബ്ലെസ്സിങ് ചിലരുടെ കണ്ണ് പോലും കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് കൊരിന്ത്യ ലേഖനത്തിൽ തന്നെ പറഞ്ഞിരിക്കുന്നത്, ദൈവം തനിക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നവർക്ക്, തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിരിക്കുന്നവർക്ക് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടില്ല. അതും സ്വർഗത്തിനെ പറ്റിയല്ല പറയുന്നത്. കോണ്ടക്സ് വായിച്ചാൽ മനസ്സിലാവും, പഴയ നിയമവിശുദ്ധന്മാർക്ക് വെളിപ്പെടാതിരുന്ന കാര്യം. യഥാർത്ഥത്തിൽ വീണ്ടും ജനിച്ച ഒരു വ്യക്തിയുടെ ഹൃദയദൃഷ്ടി പ്രകാശിക്കുമ്പോൾ ദൈവം അവന് വേണ്ടി ഒരുക്കിയത് എന്താണെന്ന് അവൻ മനസ്സിലാവും. ഇത് കാണാത്ത വ്യക്തിയുടെ ഒരിക്കലും 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 ആ വ്യക്തിയെ ഒരു സ്പിരിച്വലാക്കാനായിട്ട് കഴിഞ്ഞില്ല. ഞാൻ ഇതുവരെ മനസ്സിലായിട്ടുള്ള കാര്യം, ഒരിക്കലും ഒരാളെ നമുക്ക് ഒരു ഭാരം മുമ്പാട്ട് ചെയ്യാനായിട്ട് കഴിയത്തില്ല. നമ്മൾ എത്ര ശ്രമിച്ചാലും ഹൃദയദൃഷ്ടി പ്രകാശിക്കാത്ത ദൈവത്തിന്റെ ഹൃദയം, ദൈവത്തിന്റെ ലൈറ്റ് അവന്റെ ഉള്ളിൽ വന്ന് പ്രകാശിക്കാത്ത വ്യക്തിയെ ഇത് പറഞ്ഞ് മനസ്സിലാക്കണം. പക്ഷേ ഇവന്റെ പൗലോസിന്റെ പ്രാർത്ഥന അതുകൊണ്ടാണ്, നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിക്കണം. ഹൃദയദൃഷ്ടി പ്രകാശിക്കുമ്പോൾ ഈ ക്രൂശിൽ വെച്ചിട്ട് കർത്താവ് എന്താണ് നമുക്ക് വേണ്ടി തരാനായിട്ട് ആഗ്രഹിച്ചത് എന്നുള്ള കാര്യം മനസ്സിലാവും. എന്താണ് ക്രൂശിൽ വെച്ച് നടന്നതെന്ന് മനസ്സിലാവും. എന്താണ് യേശു ക്രിസ്തു ഏറ്റെടുത്തതെന്ന് മനസ്സിലാവും. ഏത് ദാരിദ്ര്യമാണ് യേശു ക്രിസ്തു ഏറ്റെടുത്തത് മനസ്സിലാവും. അതോടുകൂടി യേശു ക്രിസ്തുവിന്റെ ദാരിദ്ര്യത്തിൽ കൂടി നമുക്ക് ലഭിക്കുന്ന സമ്പന്നത എന്താണെന്ന് നമുക്ക് മനസ്സിലാകും. ഫസ്റ്റ് ഹൃദയദൃഷ്ടി പ്രകാശിച്ച് അവന്റെ വിളിയാനുള്ള ആശയെന്നതെന്നും ആ അവന്റെ മഹത്വത്തിന്റെ അവന്റെ വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ മഹിമാധനവിനൊന്നും അവന്റെ വല്ലഭത്വത്തിന്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം എന്നൊന്ന് മനസ്സിലാവും. അങ്ങനെ മനസ്സിലായ വ്യക്തികളുടെ രണ്ടാമത് പൗലോസ് ഒരു പ്രാർത്ഥന വീണ്ടും പ്രാർത്ഥിക്കുന്നുണ്ട്. മൂന്നാമത്തെ അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യം മുതൽ, അവൻ തന്റെ മഹത്വത്തിന്റെ ധനത്തിന് ഒത്തവണ്ണം. ഇവിടെ എല്ലാം യേശു ക്രിസ്തുവിൽ കൂടി ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന സ്പിരിച്വൽ റിച്ചസിനെ പറ്റിയാണ് പറയുന്നത്. യേശു ക്രിസ്തുവിന്റെ ദാരിദ്ര്യത്താൽ ഒരു വ്യക്തി സമ്പന്നനാകുന്നതിനെ പറ്റിയാണ് പറയുന്നത്. ഇവിടെ പറയുകയാണ്, അത് അവന്റെ തന്റെ കണ്ണ് കണ്ടു കഴിയുമ്പോൾ അവൻ തന്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം അവന്റെ ആത്മാവിനാൽ നിങ്ങളുടെ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടണം. എന്ന് പറഞ്ഞാൽ അകത്തൊരു മനുഷ്യനുണ്ട്, അവൻ ശക്തിയോടെ ബലപ്പെടണം. അടുത്ത വാക്യം പറഞ്ഞിരിക്കുകയാണ്, ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയത്തിൽ വസിക്കണം. എന്ന് പറഞ്ഞാൽ ബൈ ഫെയ്ത്ത് നിങ്ങൾ യേശു ക്രിസ്തു നിങ്ങളുടെ ഉള്ളിൽ വന്നു. ആ വന്ന ക്രിസ്തു നിങ്ങളുടെ ഹൃദയത്തിൽ വസിക്കണം. ഇംഗ്ലീഷ് വായിച്ചു കഴിഞ്ഞാൽ മേക്ക് ഹോം എന്നാണ്. യേശു ക്രിസ്തു നിങ്ങളുടെ ജീവിതത്തിൽ കംപ്ലീറ്റ്ലി ഒരു വീട്ടിൽ റൂൾ ചെയ്യുന്നത് പോലെ നിങ്ങളുടെ ഹൃദയത്തിൽ റൂൾ ചെയ്യണം. ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയത്തിൽ വസിക്കേണ്ടതിനും, അടുത്ത വാക്യം പറഞ്ഞിരിക്കുകയാണ്, നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി നീതിയും വീതിയും നീളവും ഉയരവും ആഴവും എന്ന് എന്തെന്ന് സകല വിശുദ്ധന്മാരോടുകൂടി ഗ്രഹിക്കാനും പരിജ്ഞാനത്തെ കഴിയുന്ന ക്രിസ്തുവിന്റെ സ്നേഹത്തെ അറിയുവാൻ പ്രാപ്തരാകുകയും ദൈവത്തിന്റെ എല്ലാ നിറവിനോളം നിറഞ്ഞു വരികയും ചെയ്യണം എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞാൻ പൗലോസ് പറയുകയാണ്, ഈ ട്രാൻസാക്ഷനിൽ കൂടി നിങ്ങളുടെ ഉള്ളിലേക്ക് തന്ന ആ ജീവൻ ഉണ്ടല്ലോ, ആ ജീവൻ ശമരിയക്കാരി സ്ത്രീയെടുത്ത് യേശു ക്രിസ്തു പറഞ്ഞതുപോലെ അത് നിറഞ്ഞു വരണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇത് നിറഞ്ഞു വന്നെങ്കിൽ മാത്രമേ ഇത് വന്നതിന്റെ ഉദ്ദേശം ഫുൾഫിൽ ആവട്ടുള്ളൂ. അത് നിറഞ്ഞു വരണം എന്നിട്ട് പറഞ്ഞു ഇത് എങ്ങനെ നടക്കും? അവിടെ പറഞ്ഞിരിക്കുകയാണ്, എന്നാൽ റിയലായിട്ട് അത് ആഗ്രഹിക്കുകയും അത് പ്രാർത്ഥിക്കുകയും അതിനുവേണ്ടി വാഞ്ചിക്കുകയും ചെയ്യുന്ന വ്യക്തികളുടെ അടുത്ത് പറയാണ്, എന്നാൽ നാം ചോദിക്കുന്നതിലും നിനയ്ക്കുന്നതിലും അത്യന്തം പരമായി നമ്മൾ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവന് സഭയിലും ക്രിസ്തുയേശുവിലും എന്നേക്കും തലമുറയായി മഹത്വമുണ്ടാകട്ടെ. ആമേൻ. ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, ദൈവത്തിന്റെ ഈ ട്രാൻസാക്ഷനിൽ കൂടി കോതമ്പുമണി നിലത്ത് വീണ് ചത്തതിൽ കൂടി യേശു ക്രിസ്തുവിന്റെ ജീവൻ, യേശു ക്രിസ്തുവിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം ക്രിസ്തുവിന് മനുഷ്യനിലേക്ക് ട്രാൻസാക്ട് ചെയ്യാനായിട്ടുള്ള വഴി ക്രൂശിൽ തുറന്നു. ഇതൊരു വ്യക്തി റിയലായിട്ട് കാണുകയും ആ വ്യക്തി വിശ്വസിക്കുകയും ചെയ്യുമ്പോൾ ആ വ്യക്തിയുടെ ഉള്ളിൽ ഇത് വരുന്നു. ആ വന്ന ഈ ജീവൻ അവന്റെ ഉള്ളിൽ നിറയണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അവനിൽ കൂടി പുറത്തു വരണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഇതെന്തുകൊണ്ട് നടക്കുന്നില്ല? അത് കാരണവും താഴേക്ക് വരുമ്പോൾ പൗലോസ് തന്നെ പറയുന്നുണ്ട്. അതിന്റെ എഫേസ ലേഖനം അതിന്റെ 4-ാമത്തെ അധ്യായത്തിന്റെ 30-ാമത്തെ വാക്യം ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, ഡു നോട്ട് ഗ്രീവ് ദ ഹോളി സ്പിരിറ്റ്. നിങ്ങളുടെ ഉള്ളിൽ തന്നിട്ടുള്ള ഈ പരിശുദ്ധാത്മാവുണ്ടല്ലോ, ഇതിനെ ദുഃഖിപ്പിക്കരുത്. കൊലോസ് ലേഖനത്തിൽ പറഞ്ഞിരിക്കുകയാണ്, 1 തെസ്സലോനിക്കർ അതിന്റെ 5:16 പറഞ്ഞിരിക്കുകയാണ്, 19-ാമത്തെ വാക്യം എപ്പോഴും സന്തോഷിക്കുകയും അടുത്ത വാക്യം ഡു നോട്ട് ക്വെഞ്ച് ദ സ്പിരിറ്റ്. ഇതൊക്കെ എന്താണ് പറയുന്നതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ, വിശ്വസിച്ച ഒരു വ്യക്തിയിൽ കൂടി ഈ പരിശുദ്ധാത്മാവ്, ഈ ജീവൻ, ഉള്ളിൽ വന്ന ജീവൻ ആ വ്യക്തിയിൽ നിന്ന് പുറത്തു വരാത്തതിന്റെ കാര്യം, ആ നിങ്ങളുടെ ഉള്ളിൽ വന്ന ഗോതമ്പ് മണി ജീവൻ വീണ്ടും പുറത്തു വരാതെ ക്വെഞ്ചായി പോകുന്നു, കെടുക്കപ്പെടുന്നു, അവിടെ പറഞ്ഞിരിക്കുകയാണ് ദുഃഖിപ്പിക്കപ്പെടുന്നു. കാരണം എന്താണ്? ഇത് ഒരു വ്യക്തിയുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരാനായിട്ട് ചില കാര്യങ്ങൾ നടക്കുന്നില്ല. എന്താണ് മുകൾ പറഞ്ഞത്? വിശ്വാസത്തിൽ വേരൂന്നി നാം വളരുന്നില്ല. അതുകൊണ്ട് തന്നെ കൊലോസ്യലേഖനത്തിന്റെ രണ്ടാമത്തെ അധ്യായത്തിന്റെ 6-7 വാക്യങ്ങൾ വീണ്ടും പറയുകയാണ്. ഇതേ കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത്. അവിടെ പറഞ്ഞിരിക്കുന്ന വാക്ക് ഇൻ ഹിം, ഇതൊക്കെ ഈ ജീവൻ ലഭിച്ചവരുടെ കൽപ്പനകളാണ്. എന്തുകൊണ്ടാണ് ഇത് നടക്കുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ എന്തൊക്കെയാണ് ബൈബിൾ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ നോക്കിയാൽ മതി. എങ്ങനെയാണ് നിങ്ങൾ യേശുക്രിസ്തുവിനെ സ്വീകരിച്ചത്? അതുകൊണ്ടാണ് ഗലാത്യ വിശ്വാസികൾ ചോദിക്കുന്നത്, ആ ബുദ്ധിയില്ലാത്ത ഗലാത്യരെ, നിങ്ങൾക്ക് എങ്ങനെയാണ് പരിശുദ്ധാത്മാവിനെ ലഭിച്ചത്? വിശ്വാസത്താലാണോ, നിങ്ങൾ 10 ദിവസം ഫാസ്റ്റ് ചെയ്തുകൊണ്ടാണോ എന്നാണ് ആ ചോദ്യത്തിന്റെ അർത്ഥം. ഇപ്പോഴത്തെ രീതിയിൽ പറഞ്ഞാൽ പരിശുദ്ധാത്മാവിനെ ലഭിച്ചത് നിങ്ങൾ തലകുത്തി നിന്ന് കരഞ്ഞുകൊണ്ടാണോ? അതൊന്നുമല്ല. ബൈ ഫെയ്ത്ത് യേശുക്രിസ്തു ക്രൂശിൽ വെച്ച് ചെയ്ത കാര്യം മനസ്സിലാക്കിയ ഒരു വ്യക്തി അത് വിശ്വസിക്കുമ്പോൾ ആ വ്യക്തിയുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവിനെ ആ വ്യക്തി ഉള്ളിൽ കൊടുത്തു. എന്നാൽ എന്തുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് നിറയപ്പെടാത്തത്? എന്തുകൊണ്ടാണ് ആ പരിശുദ്ധാത്മാവിന്റെ യഥാർത്ഥത്തിൽ ഫ്രൂട്ട്ഫുള്ളായിട്ട് ഒരു വ്യക്തി വരാത്തത്? എന്തുകൊണ്ടാണ് ജീവന്റെ സമൃദ്ധിയിലേക്ക് ഈ പറഞ്ഞ ട്രാൻസാക്ഷൻ എല്ലാം തിയറട്ടിക്കലായി മാത്രമായിട്ട് മരണത്തിന് പകരം ജീവൻ വാഴാത്തത്? ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, ക്രിസ്തുവിനെ നിങ്ങൾ കൈക്കൊണ്ടതുപോലെ ആകയാൽ, നിങ്ങൾ ക്രിസ്തുവിനെ കൈക്കൊണ്ടതുപോലെ എങ്ങനെയായിരുന്നു നിങ്ങൾ ആദ്യം നിങ്ങൾ വിശ്വസിച്ചപ്പോൾ യേശു ക്രിസ്തു നിങ്ങളുടെ ഉള്ളിൽ വന്നത്, അതേ പ്രിൻസിപ്പിൾ തന്നെ നിങ്ങൾ യേശു ക്രിസ്തുവിനോടുള്ള കൂട്ടായ്മയിൽ നടക്കുവിൻ. എന്നിട്ട് പറയാണ്, അവനിൽ വേരൂന്നിയും ആത്മീയ വർധന പ്രാപിച്ചും നിങ്ങൾക്ക് ഉപദേശിച്ചാത്തവണ്ണം വിശ്വാസത്തിൽ ഉറച്ചും സ്തോത്രത്തിൽ കവിഞ്ഞും ഇരിപ്പിൻ. ഇവിടെ പറയുക, റൂട്ടഡ് ആൻഡ് ബീങ് ബിൽഡ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ യുവർ ഫെയ്ത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യേശു ക്രിസ്തുവിലുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള ഡിപ്പെൻഡൻസിലേക്ക്, നമ്മുടെ ജഡത്തിലുള്ള ആശ്രയം വിട്ടിട്ട്, ഈ ഭൂമിയിലുള്ള ഭൗതികമായിട്ടുള്ള ഡിപ്പെൻഡൻസ് വിട്ടിട്ട് കർത്താവിനൊരു വ്യക്തി യഥാർത്ഥത്തിൽ വിശ്വാസത്തിൽ എങ്ങനെ വന്നോ അതേ സിമ്പിൾ ഫെയ്ത്തിൽ ഒരു വ്യക്തിക്ക് വിശ്വസിക്കാനായിട്ട് കഴിയുന്നില്ല. ആ വ്യക്തി, ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, ആദ്യത്തെ കാര്യം വിശ്വസിക്കുന്നതുകൊണ്ട് ആദ്യത്തെ കാര്യം നടന്നു, രണ്ടാമത്തെ കാര്യം വിശ്വസിക്കാതുകൊണ്ട് രണ്ടാമത്തെ കാര്യം നടക്കുന്നില്ല. ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, അതിന്റെ ഓപ്പോസിറ്റാണ് ചില തത്വശ്വാസവും വഞ്ചനയും. താഴോട്ട് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും, ശരീരപീഡനം, പല പല തത്വശ്വാസങ്ങൾ, പല ഫിലോസഫികൾ, ഇതൊക്കെ മനസ്സിലാക്കാനായിട്ട് ആൾക്കാർ പോകുന്നു. പക്ഷെ റിയൽ ആയിട്ടുള്ള മിസ്റ്ററി ആ വ്യക്തിക്ക് മനസ്സിലാകുന്നത്. അതാണ് അതിന്റെ മേളിൽ പറഞ്ഞിരിക്കുന്ന 27-ാമത്തെ വാക്യം 2:27, അവരോട് ജാതികളുടെ ഇടയിൽ മഹത്വത്തിന്റെ ഈ മർമ്മത്തിന്റെ മഹിമാധനം ഇന്ന് നറിക്കുവാൻ ദൈവത്തിന് ഇഷ്ടമായി. ആ മർമ്മം, മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു എന്നുള്ളത് തന്നെ. ഈ ട്രൂത്ത്, യേശു ക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തിൽ കൂടി യേശു ക്രിസ്തു ഒരു വ്യക്തിയുടെ ഉള്ളിൽ കടന്നുവന്നു, ആ യേശു ക്രിസ്തുവിന് നിങ്ങളിൽ കൂടി മാനിഫെസ്റ്റ് ചെയ്യപ്പെടാൻ കഴിയുമെന്നും അതിനും ഉള്ള ഒരേ പ്രിൻസിപ്പിൾ ഇത് തന്നെയാണെന്നും ഒരു വ്യക്തിക്ക് മനസ്സിലാവുന്നില്ല. ആ വ്യക്തി ഈ വർണ്ണ ഗോതമ്പ് മണി ഈ വ്യക്തിയുടെ ഉള്ളിലും കടന്ന് ഞെരങ്ങുകയാണ്. ആ ജീവൻ പുറത്തേക്ക് വരുന്നില്ല, അവിടെ കടന്ന് ഞെരുങ്ങുകയാണ്, അവിടെ കടന്ന് ക്വഞ്ചിയപ്പെടുകയാണ്, അവിടെ ദുഃഖിക്കപ്പെടുകയാണ്. കാര്യം എന്താണ്? കർത്താവ് വേറൊരു ഉപമ പറഞ്ഞു, ആ വാക്യം നമ്മൾ ഇതിന് പലപ്പോഴും എടുത്തിട്ടുള്ളതാണ്. ലൂക്കോസിന്റെ സുവിശേഷം 8-ാമത്തെ അധ്യായത്തിൽ ദൈവവചനം കേൾക്കുമ്പോൾ അതിന്റെ ഫ്രൂട്ട് ഒരു വ്യക്തിയുടെ ഉള്ളിൽ വരാത്തതിന്റെ കാര്യം ഇവിടെ കർത്താവ് പറഞ്ഞിരിക്കുകയാണ്. അതിന്റെ 8:14-15 വാക്യങ്ങൾ, ഇവിടെ പറഞ്ഞിരിക്കുകയാണ് മുള്ളിനിടയിൽ വീണത്. എന്താണ് അവിടെ കാര്യം? മുള്ളിനിടയിൽ വീണത്, കേൾക്കുന്നവരെങ്കിലും പോയി എന്തൊക്കെയാണ്? ചിന്തകളാലും ധനത്താലും സംസാരഭോഗങ്ങളാലും. ഇത് പഴയ മലയാളം ട്രാൻസ്ലേഷൻ ആണ്. ഈ സംസാരഭോഗങ്ങൾ എന്ന് പറയുന്നത് സംസാരം, വായകൊണ്ടുള്ള സംസാരമല്ല, ഇംഗ്ലീഷ് വായിച്ചാൽ മനസ്സിലാവും. ചോക്ഡ് വിത്ത് വറീസ് ആൻഡ് റിച്ചസ് ആൻഡ് പ്രഷേഴ്സ് ഓഫ് ദിസ് ലൈഫ്. ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞു, നമ്മുടെ ഡിസൈർ എന്താണ്? കർത്താവ് പറഞ്ഞിരിക്കുന്നത്, ദാഹിക്കുന്നവൻ എന്റെ അടുക്കൽ വരട്ടെ, ഇച്ഛിക്കുന്നവൻ ജീവജലം സൗജന്യമായി കുടിക്കട്ടെ. ഇവരുടെ ഡിസയറും ഇവരുടെ മനസ്സ് വെച്ചിരിക്കുന്നത് 3 കാര്യങ്ങളാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. 1, ആ ജീവൻ അവന്റെ ഉള്ളിൽ ഇമ്പാർട്ട് ചെയ്യപ്പെട്ട 1, ഇങ്ങനൊരു ട്രാൻസാക്ഷൻ നടന്നു എന്ന് പലരും അറിയുന്നില്ല. പലരും ക്രൂശിൽ എന്താണ് യേശു ക്രിസ്തു ഏറ്റെടുത്തതെന്ന് അറിയത്തില്ല. അതുകൊണ്ട് തന്നെ ഇവർക്ക് ലഭിച്ചത് എന്താണെന്ന് അറിയത്തില്ല. ഇത് ലഭിച്ച വ്യക്തികൾക്ക് ഇത് എക്സ്പീരിയൻസ് ചെയ്യാത്തതിന്റെ പല പല കാരണം കൂടെ പറഞ്ഞിരിക്കുകയാണ്. അവർ ഹൃദയദൃഷ്ടി ചിലരെ പ്രകാശിച്ചിട്ടില്ല. ചിലരെ സംബന്ധിച്ചിടത്തോളം അവർ യേശു ക്രിസ്തുവിൽ ആ സിമ്പിൾ ഫെയ്ത്തിൽ കർത്താവിൽ ഡിപ്പെൻഡ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ചിലരെ സംബന്ധിച്ചിടത്തോളം ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, ആ ഫലം പുറത്തേക്ക് വരാത്തതിന്റെ കാര്യം, അവർ പോയിട്ട് അവരുടെ ഉള്ളിലുള്ള വിത്ത് എന്താന്ന് പറഞ്ഞിരിക്കുന്നത്, ചോക്ക് ചെയ്യപ്പെടുകയാണ്, ഞെരുങ്ങുകയാണ്. ഞെരുങ്ങുന്നത് എങ്ങനെയാണ്? എന്തുകൊണ്ടാണ്? വറീസ്, റിച്ചസ് ആൻഡ് പ്ലഷേഴ്സ് ഓഫ് ലൈഫ്. ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞു, വറീസും റിച്ചസും രണ്ടും ഒരു നാണയത്തിന്റെ രണ്ടു വശമാണ്. വറീസ് എന്ന് പറഞ്ഞത് ഈ ഭൂമിയിൽ മനസ്സ് വെച്ചിരിക്കുന്ന മനുഷ്യന്റെ കയ്യിലെ പോക്കറ്റിലെ കാശ് തീരുമ്പോൾ അവനുണ്ടാകുന്നതാണ് വറീസ്. പ്ലഷർ എന്ന് പറയുന്നത് ഈ ഭൂമിയിൽ മനസ്സ് വെച്ചിരിക്കുന്ന മനുഷ്യന്റെ പോക്കറ്റിൽ കാശ് ഉണ്ടാകുമ്പോൾ ഉണ്ടാവുന്നതാണ് പ്ലഷർ. റിച്ചസ് ഉണ്ടാവും. ഇത് രണ്ടും ഒരു വ്യക്തിയുടെ മനസ്സ് എവിടെയാണെന്ന് അറിയണമെങ്കിൽ അവന്റെ ഏത് സാഹചര്യത്തിലും, അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത് സമൃദ്ധിയിൽ ഇരിപ്പാനും ദാരിദ്ര്യത്തിൽ ഇരിപ്പാനും എനിക്കറിയാം, എന്നെ ശക്തനാക്കുന്നതിന് മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാവുന്നു. ഒരു വ്യക്തിയുടെ മനസ്സ് എവിടെയാണെന്നുള്ളത് ആ വ്യക്തിയുടെ പോക്കറ്റിലെ കാശ് കുറയുകയും കൂടുകയും ചെയ്യുമ്പോൾ അറിയാം, ഉറപ്പായിട്ടറിയാം. ആ വ്യക്തി ദരിദ്രനാണെങ്കിലും അവന്റെ മനസ്സ് ഭൂമിയിലോട്ടായിരിക്കും, പണമുള്ളവനാണെങ്കിലും അവന്റെ മനസ്സ് ഭൂമിയിലോട്ട് തന്നെയായിരിക്കും. ഇവന്റെ ഉള്ളിൽ അവന്റെ ജീവൻ വെളിയിലോട്ട് വരത്തില്ല. അതുകൊണ്ട് പണം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് സ്പിരിച്വാലിറ്റിയെ ബാധിക്കുന്ന കാര്യമല്ല, പക്ഷെ പണം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതും ഇത് രണ്ടും സ്പിരിച്വാലിറ്റി വെളിപ്പെടുത്തുന്ന കാര്യങ്ങളാണ്. ഞാൻ പറഞ്ഞതിന്റെ കാര്യം പറഞ്ഞു ഞാൻ വാക്കുകൾ നിർത്തട്ടെ. യേശു ക്രിസ്തു ഇതൊന്നും പലർക്കും നടക്കത്തില്ല, പലരുടെയും ജീവിതത്തിൽ അത് സംഭവിക്കുന്നില്ല. അവരുടെ യേശു ക്രിസ്തു കർത്താവ് ഒരിക്കൽ പറയാനായിട്ട് പോകുന്നൊരു കാര്യമുണ്ട്, മൂഢ ഇന്ന് രാത്രി നിന്റെ ജീവനെ ഞാൻ എടുത്താൽ, യു ഫൂളിഷ് മാൻ ഇന്ന് രാത്രി നിന്റെ ജീവനെ എടുത്താൽ നീ ഇതൊക്കെ ഉണ്ടാക്കി വെച്ചത് എവിടാവും. ദൈവ വിഷയമായി സമ്പന്നനാകാതെ ഭൂമിയിൽ ധനികനാകുന്നവന്റെ കാര്യം എല്ലാം ഇങ്ങനെയാകുന്നു എന്നാണ് പറഞ്ഞത്. ദൈവ വിഷയമായി സമ്പന്നനാകാനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ക്രൂശിൽ വെച്ച് യേശു ക്രിസ്തു ചെയ്തിട്ട് ഇതെല്ലാം ഒരു വ്യക്തിക്ക് വിശ്വാസത്താൽ ലഭിക്കുമെന്നുള്ളതുകൊണ്ടും ഇതെല്ലാം ഒരു വ്യക്തിക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയും എന്നുള്ളത് കൊണ്ടും എന്നിട്ടും ദൈവവിഷയമായി ഒരു വ്യക്തി സമ്പന്നനാകുന്നില്ലെങ്കിൽ ദൈവത്തെ വിളിക്കുന്ന യു ഫൂൾ. അതുകൊണ്ടാണ് ഗലാത്യ ക്രിസ്ത്യാനി അടുത്ത് പൗലോസ് ചോദിച്ചത് യു ഫൂളിഷ് ഗലേഷ്യൻസ്, നിങ്ങളെ ആരാണ് മയക്കിക്കളഞ്ഞത്, ഈ സുവിശേഷത്തിന്റെ ഗ്ലോറി നിങ്ങളുടെ ഉള്ളിൽ വെളിപ്പെടാതിരിക്കാൻ. അവിടെ പറഞ്ഞിരിക്കുകയാണ് ഇങ്ങനെ ഒരു വ്യക്തിയുടെ ഹൃദയത്തിൽ കൂടി ദൈവത്തിന്റെ ആ മഹത്വം വെളിപ്പെടണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മൾ ആ വായിച്ച വാക്യത്തിലേക്ക് മടങ്ങി വരാൻ രണ്ടു കൊരിന്ത്യർ അതിന്റെ 8-ാമത്തെ അധ്യായം അതിന്റെ 9-ാമത്തെ വാക്യം. ഇവിടെ പറഞ്ഞിരിക്കുകയാണ് യേശു ക്രിസ്തു സമ്പന്നനായിരുന്നു, യേശു ക്രിസ്തു പിതാവിനുള്ളതെല്ലാം തനിക്കുള്ളതായിരുന്നു. സ്വർഗത്തിലെ സമ്പത്ത് മാത്രമല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്, ഭൂമിയിൽ വന്നിട്ടും യേശു ക്രിസ്തു യോഹന്നാൻ 17 പറഞ്ഞിരിക്കുകയാണ് നിനക്കുള്ളതെല്ലാം എനിക്കുള്ളതാകും. പിതാവായ ദൈവത്തിനുള്ളതെല്ലാം യേശു ക്രിസ്തുവിന് കൊടുത്ത്, കാരണം പിതാവായ ദൈവത്തിന് കംപ്ലീറ്റ് ആയിട്ട് യേശു ക്രിസ്തു അവൈലബിൾ ആയപ്പോൾ അതെല്ലാം ഒരു മനുഷ്യന് ലഭിക്കാൻ വേണ്ടി യേശു ക്രിസ്തു ദരിദ്രനായി തീർന്ന ഒരു നാഴികയുണ്ട്. കർത്താവ് പറഞ്ഞിരിക്കുകയാണ് ഈ നാഴിക വന്നില്ല എങ്കിൽ കർത്താവ് എന്റെ ഈ സ്പിരിച്വൽ റിച്ചസ്, എന്റെ ഉള്ളിലുള്ള ഈ നിത്യജീവൻ എന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കത്തില്ല. അതുകൊണ്ട് കർത്താവ് പറഞ്ഞിരിക്കുകയാണ് വളരെ വേദനയോടുകൂടി യേശു ക്രിസ്തു ദരിദ്രനായി തീർന്നു. ശാരീരികമായിട്ടുള്ള ദരിദ്രാവസ്ഥയല്ല, ശാരീരികമായിട്ടുള്ള ദരിദ്രാവസ്ഥ യേശു ക്രിസ്തു കടന്നുപോയ സ്പിരിച്വൽ പോവർട്ടിയുടെ, ഏറ്റെടുത്ത സ്പിരിച്വൽ പോവർട്ടിയുടെ പുറത്തെയുള്ള ലക്ഷണം മാത്രമായിരുന്നു. യേശു ക്രിസ്തു ദരിദ്രനായിത്തീർന്നു, ക്രൂശിൽ വെച്ചിട്ട് യേശു ക്രിസ്തു ദരിദ്രനായിത്തീർന്നു. യേശു ക്രിസ്തു ദരിദ്രനായതിൽ കൂടി ദൈവം ചില ട്രാൻസാക്ഷൻസ് നടത്തി. അന്ന് ശാപം മാറ്റി അനുഗ്രഹം ഇമ്പാർട്ട് ചെയ്യപ്പെടുന്നു, പാപം മാറ്റി നീതിമാന്മാരാക്കി തീർന്നു, മരണം മാറ്റി ജീവനെ ഇമ്പാർട്ട് ചെയ്യപ്പെടുന്നു. കാര്യം എന്താണ്? അവൻ വിശ്വസിക്കുന്നവൻ ജീവന്റെ സമൃദ്ധിയിൽ ജീവിക്കാൻ. ഇവിടെ പറഞ്ഞിരിക്കുകയാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സമ്പന്നനായിട്ടും അവന്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നരാകേണ്ടതിന് നിങ്ങൾ നിമിത്തം ദരിദ്രരായി തീർന്ന ദൈവകൃപ നിങ്ങൾ അറിയുന്നുവല്ലോ. ഈ കൃപ മനസ്സിലാക്കിയിട്ടും ചിലർക്ക് അത് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് കഴിയുന്നില്ല. ഞാൻ പറഞ്ഞിട്ട് നമ്മൾ സ്വയം ചിന്തിച്ചു നോക്കാം എവിടാണ് നമ്മളുടെ പ്രോബ്ലം കിടക്കുന്നത്. ദൈവവചനം വളരെ വ്യക്തമായിട്ട് കാര്യങ്ങളെ പറഞ്ഞിരുന്നു. കർത്താവ് പറഞ്ഞിരിക്കുകയാണ് യേശു ക്രിസ്തുവിനെ കൈക്കൊണ്ടതുപോലെ അവനുള്ള കൂട്ടായ്മയിൽ നടക്കുമ്പോൾ, അവനിൽ വേരൂന്നുമ്പോൾ, മഹൽ സ്നേഹ